പരിശുദ്ധനാവുന്നു ഭഗവാനെ പരിശുദ്ധനാവുന്നു ഭഗവാനെ പരിശുദ്ധനാവുന്നു ചെയ്യണമേ ഞങ്ങളുടെ കർത്താവ് കൃപയുണ്ടായി ഞങ്ങളുടെ പിതാവേ പറഞ്ഞു പറയുന്നേ നിനക്ക് സമാധാനം നമ്മുടെ ഞങ്ങൾ സ്നേഹിക്കുകയും പരിപാലിക്കുകയും നാളോറും ഞങ്ങൾ കാര്യങ്ങളെ വഹിക്കുകയും അന്നേരം വീണ്ടും തിരുസന്നിധിയിൽ കൂടി വരുവാൻ ഒന്നും കൂടി ഞങ്ങളെ അനുവദിച്ചതിനെ ഓർന്ന് നന്ദിയുടെ സ്തോത്രം. പ്രസ്ഥാനത്തെയും പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും അല്പമായോ അധികമായോ അതുമായിട്ട് ചേർന്ന് വരുന്ന എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കുന്നത് ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിന്റെ സാന്നിധ്യം അകക്കണ്ണിൽ കണ്ട് ഇനി ഞങ്ങളോടൊപ്പമുള്ള ആ സ്വർഗീയമായ അനുഭവം ഞങ്ങളുള്ളിൽ അത് കണ്ട് പരിശുദ്ധ അതിന്റെ നിറവിൽ സന്തോഷിക്കും. ദൈവം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. മരണത്തിനും പുരുഷനും കണ്ണുകൾക്കും അപ്പുറമായ ഒരു പുനരുത്ഥാനത്തിന്റെ പ്രത്യാശയുണ്ടെന്ന് നീ ഞങ്ങൾക്ക് ഒഴിവാക്കിയത് ഈ ദിവസങ്ങൾ ഞങ്ങൾ കൂടുതലായിട്ട് ഓർക്കുന്നു. ജീവിതത്തിന്റെ നിയമ തകർച്ചയിൽ, വേദനയിൽ, പ്രയാസത്തിൽ, കണ്ണുനീരിൽ, രോഗങ്ങളിൽ, ഇനി എന്ത് ചെയ്യേണ്ടതെന്നറിയാത്ത നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന അനേകരെ ഭാവി നീ വചനം കേൾക്കുന്നവർ പോലും പലവിധമായ മാനസിക ക്ലേശങ്ങളിലൂടെ, ധാരങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരെല്ലാം കർത്താവേ ഞങ്ങളുടെ ഈ വചന ശുശ്രൂഷയിൽ ഞങ്ങൾക്ക് വിടുതലും അനുഗ്രഹവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ലഭിക്കുന്ന നിമിഷങ്ങളായിട്ട് തീരണമേ. കേവലം ഒരു പഠന ക്ലാസ് എന്നതിനേക്കാൾ ഉപരി ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്ന നിമിഷങ്ങളായിട്ട് തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വർഷങ്ങളായിട്ട് ഞങ്ങളെ വഴി നടത്തുന്ന സ്വർഗത്തിലെ ദൈവം തുടർന്ന വടികളോട് എല്ലാവരോടും കൂടെ ഇരിക്കണം. അതിയ തിരുമേനി, ബഹുമാനപ്പെട്ട അച്ഛൻ, കൃതാവേദിന്റെ ചുമതലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും, ഓരോ യൂണിറ്റ് തലങ്ങളിൽ വരെയുമുള്ള അനുഗ്രഹീതരായ പ്രവർത്തകർ, ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സാക്ഷ്യത്തോടെ ആയിരിക്കേണ്ട പൂർണ്ണ സ്വർഗം ഞങ്ങളെ സഹായിക്കണം. വിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിച്ചാട്ടെ, കൃപയാൽ ഞങ്ങളെ വഴി നടത്തിയാട്ടെ. നിനക്കും ഏകജാതനും പരിശുദ്ധ സഹായിക്കും. ഞങ്ങളെന്തേക്ക് സ്തുതി അർപ്പിക്കുവാനായിട്ട് തന്നെ ക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മളെ വഴി നടത്തട്ടെ. കൃപയിൽ നമ്മളെ പൊതിയട്ടെ. സാന്നിധ്യം നമ്മളോടൊപ്പം ഉള്ളപ്പോൾ അടുത്ത ആഴ്ച നമ്മൾ വായിച്ചു കേൾക്കാൻ പോകുന്നത് പോലെ വചനം പങ്കുവയ്ക്കപ്പെടുകയും ആ വചനത്തിന്റെ കത്തലും കുത്തലും ഒക്കെ ഉണ്ടാവണം. വചനം ദഹിപ്പിക്കുന്ന അഗ്നിയാ, ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാ, അത് കത്തിക്കും, അത് കുത്തും. വചനത്തിൽ കുത്തലുകളൊക്കെ ഉണ്ടാകും. ദൈവത്തിന്റെ വചനം ഓരോ പ്രാവശ്യവും ദൈവവചനം വായിക്കുമ്പം അത്രയ്ക്ക് പെർഫെക്റ്റ് ആയതുകൊണ്ട് അതിൽ നിന്ന് അപ്പുറം ഇപ്പുറം മാറാൻ ഉവ എന്നും ഇല്ല ഇല്ല എന്നുമുള്ളതാണ് ദൈവവചനം. അപ്പോൾ അതിന്റെ നന്മയിലാണ് നടക്കുന്നതെങ്കിൽ അത് നമുക്ക് സുഖകരമായിട്ട് അനുഭവപ്പെടും. അല്ല എങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മളെ പൊള്ളിക്കുന്നതാവും. ഞാനെപ്പോഴും പറയാറുള്ളൊരു ഉദാഹരണമാണല്ലോ ഈ അഗ്നിയിലേക്ക് നമ്മള് എങ്ങനെ പ്രവേശിക്കുന്നതിനുള്ളൊരു പ്രശ്നമുണ്ട്. നമ്മള് ഒരു കടലാസ് കഷ്ണമായിട്ട് അഗ്നിയിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ തെരിഞ്ഞു പോകും. എന്നാലൊരു സ്വർണപ്പരിയായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഉരുപ്പിക്കുകയും അതിൽ നിന്ന് എല്ലാം പുറത്തേക്ക് വരികയും അത് തട്ടാൻ വെള്ളത്തിലിട്ട് ഇടയിലിട്ട് നോക്കി എടുക്കുന്നത് പോലെ വെള്ളത്തിലിട്ട് അതിന്റെ പൈസകളെല്ലാം കളഞ്ഞതിന് ശേഷം വീണ്ടും ഉരയിലേക്കാണ്. അഗ്നിയുടെ അനുഭവം ഈ ചോദനയിലൂടെയൊക്കെയാണ്. അഗ്നിയോട് അങ്ങനെ പ്രതിസന്ധിയിലൂടെ വേദനയിലൂടെ ഒക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം മാറ്റമില്ലാത്ത വചനം നമ്മളെ അഗ്നിശോധനയിലൂടെയാണ് കൊണ്ടുപോകുന്നതെന്നും അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. കണ്ണുനീരുണ്ടാവണം, അനുതാപം ഉണ്ടാകണം, അതുകാരം നമ്മളെ കൂടുതലായിട്ട് ശോഭിപ്പിക്കേണ്ടതുകൊണ്ട് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമിടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ക്ലാസിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എല്ലാ ക്ലാസ്സുകളും പെട്ടെന്ന് തീർക്കണമെന്നൊക്കെ ഓർത്ത എല്ലാ ദിവസവും ആരംഭിക്കുന്നത്, പക്ഷെ വചനം പറഞ്ഞു തുടങ്ങുമ്പം പിന്നെ സമയം തീരുന്നില്ല. ഞാനത് പലപ്പോഴും ഒത്തിരി പ്രാവശ്യം ചിന്തിച്ചൊരു വിഷയമാണ്, പക്ഷെ അപ്പോഴെല്ലാം എന്റെ മനസ്സിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ബലപ്പെടുത്തിയ ഒരു കാര്യം, അതിന് പരീക്ഷ എന്നതിനേക്കാൾ ഉപരി നമുക്ക് കൂടുതൽ ദൈവവചനം നമുക്ക് ആശ്വാസവും നമ്മുടെ അവബോധവും മനസാന്തരവും ഒക്കെ ഉണ്ടാക്കാനുള്ളതും കൂടുതൽ അറിവ് നമുക്ക് നൽകുന്നതുമായതുകൊണ്ട് ആണ് ഒരല്പം ഓരോ വിഷയങ്ങളും പറയുമ്പോൾ ഇച്ചിരി കൂടുതലായിട്ടൊക്കെ ഒന്ന് പറഞ്ഞു പോകുന്നത്. ദൈവവേദം നിങ്ങളത് മനസ്സിലാക്കി സഹകരിക്കുന്നത് പ്രത്യേകിച്ചുള്ള സന്തോഷം അറിയിക്കുന്നു. നമ്മൾ മാമോദീസ ശുശ്രൂഷകളെ പറ്റിയാണ് ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക്, വാട്ടർ പാർട്ടിലേക്ക്, മാമോദീസ അല്ലെങ്കിൽ ജലസ്നാനം എന്നതിലേക്ക് നമ്മൾ കടന്നു. അതിനകത്ത് 7 കാര്യങ്ങളായിരുന്നു ഉള്ളതിൽ 6 കാര്യങ്ങൾ നമ്മൾ കണ്ടു. മാമോദീസയുടെ സെക്കൻഡ് പാർട്ട് എപ്പോഴാണ് ആരംഭിക്കുന്നതെന്ന ആദ്യത്തെ ഒരു ചിന്ത. 2, സന്തോഷത്തിലെത്താനുള്ള അഭിഷേകം എന്താണ് അർത്ഥമാക്കുന്നത്. 3, വെള്ളം വാഴ്വിന് ശുശ്രൂഷയിൽ എന്തെല്ലാമാണ് ചെയ്യുന്നത് എന്നുള്ളത്. ചൂടുവെള്ളവും പച്ചവെള്ളവും ഒഴിച്ച് മാമോദീസ തൊട്ടിയിൽ കുറിച്ചടയാളമുള്ള വെള്ളത്തുണി കൊണ്ട് ഓടുകയും ആ സമയത്ത് ജോസഫ പിന്നീട് ഉയർത്തി ആഘോഷിക്കുകയും ചെയ്യുമ്പോഴേ ചെല്ലുന്ന ഗീതങ്ങളും ഒക്കെ പരിശുദ്ധാത്മാവിനെ വിളിച്ചുകൊണ്ട് ഇൻവോക്കേഷൻ ഓഫ് ദി ഹോളി സ്പിരിറ്റ് അത് അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. പിന്നെ വെള്ളം എന്തിനെ കുറിക്കുന്നു എന്നുള്ളത് അത് ഇത്ര വിശദമായിട്ട് നമ്മൾ കണ്ടു. എന്താണ് വാട്ടർ മീൻസ് എന്നുള്ളത് നമ്മൾ കണ്ടു. വെള്ളം വാഴ്വിന്റെ ഉദ്ദേശം എന്ത്, എന്തുകൊണ്ടാണ് വെള്ളത്തെ വാഴ്ത്തുന്നത്, അതൊരു ഡിസ്ട്രക്റ്റീവ് ഫോഴ്സ് ആയിട്ട് ആദ്യം കൺസ്ട്രക്റ്റീവ് ഫോഴ്സ് ആയിട്ടാണ് അവിടെ നിന്നാണ് പരിശുദ്ധാത്മാവ് അതിൽ ആവർത്തിച്ചു പിന്നീട് സൃഷ്ടികർമ്മത്തിനെല്ലാം മുഖാന്തരമായി തീർന്നു. എന്നാൽ അതേ ജലം തന്നെ ശിക്ഷയ്ക്കും രക്ഷയ്ക്കും കാരണമായി. നോഹയുടെ പ്രളയ സമയത്ത് ബാക്കി എല്ലാവരും ശിക്ഷയ്ക്ക് അത് ഇടയായി, എന്നാൽ നോഹയ്ക്കും കുടുംബത്തിനും അത് രക്ഷയായിരുന്നു. അപ്പോൾ മാമോദീസ എന്ന് പറയുന്നതും തീർച്ചയായിട്ടും ആ ജലം പ്രതീകമായിരിക്കുന്ന വെള്ളം. പിന്നീട് യേശു എമ്പുരാൻ യോർദാൻ നദിയിൽ ഇറങ്ങി യോർദാൻ നദി ജലത്തെ ശുദ്ധീകരിച്ചു. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ യോർദാൻ ജലപ്രവാഹത്തെ ശുദ്ധീകരിക്കുകയും ചെയ്തു. മാമോദീസ കൈക്കൊള്ളുന്ന നിന്റെ ദാസനെ പൂർണനാക്കുകയും രക്ഷാകരമായ നിന്റെ സ്നാനത്തിൽ വെളിപ്പാക്കി നിന്റെ മെസ്സിഹായുടെ സംസർഗത്തിനായി തീർക്കുകയും ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥനയൊക്കെ നമ്മൾ കണ്ടു. അവസാനമായിട്ട് നമ്മൾ കണ്ടത് വിശുദ്ധ മൂറോൻ മാമോദീസ തൊട്ടിയുടെ വെള്ളത്തിൽ ഒഴിക്കുന്നതിന്റെ അർത്ഥം എന്ത് എന്നുള്ളത്. ഞാനത് എപ്പോഴും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. 2 കാര്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അടയാളമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. 1, ജലം തന്നെ വെള്ളത്താലും ആത്മാവാലും എന്നുള്ളതിൽ ജലം തന്നെ എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ അടയാളമാവുന്നു. യോഹന്നാൻ 7:37 മുതലുള്ള വാക്യങ്ങൾ. പിന്നീട് ഈ അനോയിന്റിങ് ഓയിൽ എന്നുള്ളത് വളരെ വിശദമായി നമ്മൾ കുറേയേറെ വാക്യങ്ങൾ ലേവ്യ 8:12, പുറപ്പാട് 29:7, 25:6, 28:41, യാക്കോബ് 5:14, മർക്കോസ് 6:13, മർക്കോസ് 14:3-9, ഇബ്രായർ 1:8-9, സങ്കീർത്തനം 45:7, അപ്പോസ്തലപ്രവൃത്തി 10:38, ഇശയ്യാവ് 61:1. ഇശയ്യാവ് 61:1 കഴിഞ്ഞ ആഴ്ച വായിച്ചില്ലെന്ന് തോന്നുന്നു, അത് പലപ്പോഴും വായിച്ചിട്ടുള്ള ആണ്. ഒരു പ്രാവശ്യം കൂടി ജസ്റ്റ് ഒന്ന് വായിച്ചു കിട്ടും. ഇശയ്യാവ് 61:1.
യഹോവയുടെ പ്രശാന്ത വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാരം പ്രശസ്തമാക്കുവാനും ബുദ്ധിമന്മാരെയൊക്കെ നശിപ്പിക്കുവാനും ബുദ്ധിമന്മാർക്ക്
അതന്നെ അതന്നെ അതന്നെയാ.
അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്ഥിതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു.
ആനന്ദ തൈലം ദൈവനെ അഭിഷേകം ചെയ്തു. ഐ ആം ദ അനോയിന്റഡ് വൺ. അതാണ് ദുഃഖത്തിന് ശേഷം 4-ാം അധ്യായത്തിൽ നസറേത്ത് മാനിഫെസ്റ്റോ ആയിട്ട് യേശു ക്രിസ്തു വീണ്ടും ആവർത്തിച്ച് ഉറപ്പിക്കുന്നത്. ആ പ്രവചന പുസ്തകം എടുത്ത് വായിച്ചിട്ട് യേശു ക്രിസ്തു വായിച്ച വരെ കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് കർത്താവ് ഒരു കാര്യം പറഞ്ഞു, ഇത് സിനഗോഗില് എനിക്ക് പുസ്തകം ലഭിച്ചപ്പോ എടുത്ത് വായിച്ചത് ഇതാ. വായിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞ ഒരു കാര്യം, ഒരു സെന്റൻസ് തന്നെ പറഞ്ഞു, അവസാനം പറഞ്ഞു, ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുകയിൽ ഇതിന് നിവൃത്തി വന്നു എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ, നമ്മളെല്ലാരും വേദോസം വായിക്കാറുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ഈ ചില കാര്യങ്ങൾ പറയുമ്പോഴാണല്ലോ പ്രശ്നം. അപ്പൊ അങ്ങനെ ഐ ആം ദ അനോയിന്റഡ്, ഐ ആം ദ മെസ്സായ എന്നുള്ളത് യേശു ക്രിസ്തു അവകാശപ്പെട്ടപ്പോഴാണല്ലോ പിന്നീട് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അപ്പൊ ഇതുകൊണ്ട് യേശു ക്രിസ്തു ആണ് ഈ മെസ്സിഹ എന്നുള്ളത് തിരിച്ചറിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമാണ് യെശയ്യാ 61:1. പിന്നീട് 1 ശമൂവേൽ 16:13 പരിശുദ്ധാത്മാവ് ദാവീദിന്മേൽ ഇറങ്ങി ആവർത്തിക്കുന്നത് അഭിഷേക തൈലത്തിൽ നമ്മൾ കണ്ടു. ഉത്തമഗീത 1:2, 30:22 മുതലുള്ള വാക്യങ്ങൾ എങ്ങനെയാണ് ഈ അഭിഷേക തൈലം ഉണ്ടാക്കേണ്ടത്, എങ്ങനെ പരിശുദ്ധാത്മാവൊക്കെ വസിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു. സക്കരിയാവ് 4:1 മുതലുള്ള വാക്യങ്ങളിൽ വളരെ മനോഹരമായിരിക്കുന്ന ഒലിവ് വൃക്ഷത്തിന്റെ ഉപമയിലൂടെ അതിന്റെ പ്രവചനം റെവലേഷൻസ് 11:4 പൂർത്തീകരിക്കപ്പെട്ടു എന്ന് കണ്ട് അങ്ങനെ വിശദമായിട്ട് തന്നെ നമ്മളത് കണ്ടു. 2 തീമോത്തിയോസ് 1:6-7 ദൈവ പൗലോസിന്റെ കൈവെപ്പിനാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയാണ് ലഭിക്കുന്നത്. അപ്പോൾ ഈ ശുശ്രൂഷകൾ എല്ലാം ഒരു പുരോഹിതനും കൈവെക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വസിക്കുന്നു. അതെല്ലാം വളരെ ഇതെല്ലാം വേദപുസ്തക അടിസ്ഥാനമായിട്ട് തന്നെയാ ഓരോ കാര്യങ്ങളും സഭയുടെ ക്രമീകരണം എന്നുള്ളത് നമ്മൾ വിശദമായിട്ട് കണ്ടു. അങ്ങനെ ഇനി അവസാനത്തെ ഒരു കാര്യം കൂടി അതിനകത്ത് കാണാനായിട്ടുള്ളൂ. സെക്കൻഡ് പാർട്ട് അവസാനിക്കുകയാണ്. തുടർന്ന് മാമോദീസ തൊട്ടിയിൽ കുഞ്ഞിനെ ഇറക്കി മാമോദീസ നൽകുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. വാട്ട് ഇസ് ദ മീനിങ് ഇൻ ലോവറിംഗ് ദ ചൈൽഡ് ഇൻ ദ ബാപ്റ്റിസ്മൽ ഫോണ്ട് ആൻഡ് ഗിവിംഗ് ബാപ്റ്റിസം എന്നുള്ളത് നമ്മൾ ഇന്ന് കാണുകയാണ്. കുഞ്ഞിനെ മാമോദീസ തൊട്ടിയിൽ കിഴക്കോട്ട് അഭിമുഖമായിട്ട് ഇരുത്തി പട്ടക്കാരൻ പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് ജീവന്റെയും പാപമോചനത്തിന്റെയും പ്രത്യാശയെ നിത്യജീവന് വേണ്ടി പിതാവിന്റെയും പുത്രന്റെയും ഇന്ത്യയുടെ പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഇന്നയാള് മാമോദീസ മുങ്ങുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് മാമോദീസ മുക്കുന്നു. അപ്പോൾ കുഞ്ഞിനെ മുഖം കിഴക്കോട്ട് വയ്ക്കുകയാണ്. ഞാൻ മുമ്പേ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു കിഴക്കിന്റെ പ്രാധാന്യം. കുഞ്ഞിന്റെ മുഖം ആദ്യം പടിഞ്ഞാട്ട് പിന്നെ കിഴക്കോട്ട് തിരിച്ചു പിടിച്ച് സാധാരണ ഉപേക്ഷിച്ച് മത്സരത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. നീതിസ്വരനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുകയാണെന്ന് നമ്മൾ കണ്ടു. കിഴക്കിന്റെ പ്രാധാന്യത്തെ പറ്റി ഒത്തിരി വാക്യങ്ങൾ കണ്ടു. അതുകൂടാതെ നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, എല്ലാ കുർബാനയും തുടങ്ങുമ്പോഴേ നമ്മൾ ചൊല്ലുന്നത് എന്നാ, അത് ചൊല്ലാതെ ഒരു കുർബാനകളും ഇല്ലല്ലോ. വെളിവ് നിറഞ്ഞ ഒരു ഈശോ നിൻ വെളിവാൽ കാണുന്നു, വെളിവി അടിയ, അത്ര വെളിവി അടിയ, അതാ ഒരു ലൈൻ കേട്ടോ. ബൈ ദൈ ലൈറ്റ് വി സീ ദ ലൈറ്റ്, ജീസസ് ഫുൾ ഓഫ് ലൈറ്റ്, ഇതൊരു ലൈനാ. അപ്പൊ വെളിവ് നിറഞ്ഞവനായിരിക്കുന്ന, പ്രകാശം നിറഞ്ഞിരിക്കുന്നവനായിരിക്കുന്ന യേശു ക്രിസ്തു നിന്റെ പ്രകാശത്താൽ ഞങ്ങൾ പ്രകാശം കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്, വീണ്ടും വീണ്ടും അത് ഊട്ടി ഉറപ്പിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അതുകൊണ്ട് കുഞ്ഞിനെ കിഴക്കോട്ട് അഭിമുഖമായിട്ട് ഇരുത്തുകയാണ്. എന്നിട്ട് പട്ടക്കാരൻ പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് അവിടെ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം, യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മൾ അറിയിക്കുക. അത് ഇപ്പൊ ഈ പുനരുദ്ധാരത്തിന്റെ ദിവസങ്ങളെ നിങ്ങളത് പ്രത്യേകിച്ച് തിരിച്ചറിയുമല്ലോ. ഉയർത്തപ്പെട്ടവരായ ക്രിസ്തുവിന്റെ തിരുസാന്നിധ്യമുള്ള നിർത്തോ വെച്ചിരിക്കുന്നത് ഏത് എവിടെ നിന്ന് അങ്ങോട്ട്? അഭിമുഖമായിട്ടാണ്, ഇങ്ങോട്ട് കിഴക്ക് നിന്ന് പടിഞ്ഞാട്ട് നമുക്ക് കാണത്തക്കോണ്ടാ വെച്ചേക്കുന്നത് അല്ലേ? ഉയർത്തിന്റെ ശുശ്രൂഷ നടത്തിയതിന് ശേഷം അത് ഏത് ഭാഗത്താ വെച്ചേക്കുന്നേ? അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുന്നു, നമ്മുടെ ഇടതുവശമാണ്. പക്ഷെ ദൈവം നമ്മളെ ഫേസ് ചെയ്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോ ഏത് ഭാഗമാണ്? ദൈവത്തിന്റെ ഏത് ഭാഗമായിട്ട്? എന്തുകൊണ്ടാണ് അവിടെ വെച്ചേക്കുന്നത്? വലത് ഭാഗത്ത്. കാരണം ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു യേശു ദൈവത്തിന്റെ ഏത് ഭാഗത്താ? വലത് ഭാഗത്ത്. വലത് ഭാഗത്ത് ഇരിക്കുന്നു, സ്തെഫാനോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിന് സാന്നിധ്യമുണ്ട് എപ്പോഴും, പിതാവാം ദൈവത്തോട് ചേർന്നുള്ള. അപ്പൊ ആ ഒരു പ്രകാശം നമ്മള് സ്വീകരിക്കുകയാണ്. കിഴക്കോട്ട് അഭിമുഖമായിട്ട് ഇരുത്തി പുരോഹിതൻ പടിഞ്ഞാട്ട് തിരിഞ്ഞു നിന്നിട്ട് ജീവന്റെയും പാപമോചനത്തിന്റെയും പ്രത്യാശയും, ആ പ്രത്യാശയില്ല കേട്ടോ, നമ്മൾ ആ വാക്ക് പ്രത്യേകിച്ച് ഓർക്കണം. ഈ ഇതൊക്കെ പറയുമ്പോ അങ്ങ് ഒത്തിരി പറഞ്ഞു പോകും, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും നമ്മൾ കേട്ടിട്ടുള്ള എങ്കിലും ഇതെല്ലാം പ്രത്യാശയ, മനസ്സിലായോ, ഇതൊരു പ്രത്യാശയ. നമ്മള് ഈ പന്തക്കോസുകാർ പറയുന്ന സ്നാനമേറ്റ ഉടനെ പൂർത്തീകരണമാണെന്ന, ദിസ് ഇസ് നോട്ട് എ കംപ്ലീഷൻ. എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കണം, നമ്മൾ ഓർത്തിരിക്കണം, ഇത് ദിസ് എ ഹോപ്പ്, ലിവിങ് ഹോപ്പ്, ജീവനുള്ള ഒരു പ്രത്യാശയാണ്. കാരണം ഞാൻ വീണ്ടും വായിച്ചേ ഒന്ന് പത്രോസ് മൂന്നാം അധ്യായം, ഒന്ന് പത്രോസ് മൂന്നാം അധ്യായം 21 വാക്യം, സ്നാനമോ ഇപ്പോൾ. പക്ഷെ നമ്മൾ ക്ലാസ് ആദ്യം വായിച്ചു തുടങ്ങിയ ഭാഗങ്ങളാണ് വീണ്ടും വായിക്കുന്നത്. വായിച്ചു
സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കുന്ന അപേക്ഷയായിട്ട് പുനരുദ്ധാനത്താൽ നമ്മെ ഉദ്ദേശിക്കുന്നു.
എല്ലാ കാര്യങ്ങളും സ്നാനത്തിന്റെ പൂർണത എന്ന് പറയുന്നത് മീൻസ് അതിന്റെ അർത്ഥവ്യാപ്തി, ഡെഫിനിഷൻ, എക്സാക്ട് ഡെഫിനിഷൻ അത്, സപ്ലിക്കേഷൻ, അപേക്ഷയായിട്ടത്രേ അല്ലേ, ഒരു അപേക്ഷയാ. ആ അപേക്ഷ കൊടുക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു അപേക്ഷ കൊടുത്താൽ, ഒരു ഓഫീസിൽ അപേക്ഷ കൊടുത്താൽ നമുക്ക് തന്നെ ഉള്ള ഒരു പ്രത്യാശയുണ്ട്, ഓ ഇത് സ്വീകരിക്കുമായിരിക്കും എന്നുള്ളത് അല്ലേ, അത്രേ ഉള്ളൂ കേട്ടോ. ഇത് ഇത് തുടങ്ങുമ്പോ ഇത് വെരി ബിഗിനിങ്, ജസ്റ്റ് ഒരു തുടക്കമാണ്. ഞങ്ങൾ അതുകൊണ്ടാണ് നമ്മള് രക്ഷിക്കപ്പെട്ടു രക്ഷിക്കപ്പെട്ടു, ഞങ്ങൾക്ക് കിട്ടി 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 എന്ന് പറയാത്തതിന്റെ കാര്യം, ഞങ്ങൾ അടുത്ത ഭാഗം പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഇത് ആർക്കും അങ്ങനെ കിട്ടുന്ന കാര്യം, അങ്ങനെ പൂർത്തീകരണമല്ല ഇത്, ഇതൊരു തുടക്കമാണ്. അതുകൊണ്ടാണ് ഇത്രയും വളരെ കൃത്യമായി പിതാക്കന്മാര് നമുക്ക് തിരുവചനത്തിൽ നിന്ന് അത് നമുക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകിച്ച് ഓർക്കുക. ദ പ്രീസ്റ്റ് മേക്സ് ദ ചൈൽഡ് ടു സിറ്റ് ഫേസിംഗ് ദി ഈസ്റ്റ് ഇൻ ദ ബാപ്റ്റിസം ഫോണ്ട് ആൻഡ് ഹി ഹിംസെൽഫ് ടേൺസ് ടുവേർഡ് ദ വെസ്റ്റ് ആൻഡ് പ്രേസ് ദിസ് പ്രയർ ഇൻ ദ ഹോപ്പ് ഓഫ് ന്യൂ ലൈഫ്, ഇൻ ദ ഹോപ്പ് ഓഫ് ന്യൂ ലൈഫ്, ജീവന്റെ ജീവന്റെ പ്രത്യാശയ, ആൻഡ് റിഡംപ്ഷൻ ഓഫ് സിൻസ് in the name of Father, Son, and the Holy Spirit, the child is being baptized for eternal life. Nitya jeevanu vendi ullu thodakkam idine poorthigaranam devuvaanu nischayikkanadu ennallo. Onnu vaayikkatte Philippi leganam 3 adhyayam 12 vaakyam, Philippians chapter number 3 verse number 2.
അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും
പന്ത്രണ്ട് ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി,
തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ.
ഇതാ ഇതാ കാര്യം. പന്തക്കോ ഈ പൗലോസ്ലിഹ ഏറ്റവും വലിയ പന്തക്കോസുകാരനാണല്ലോ. ആ പൗലോസ്ലിഹ പറയ ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല. ഇത് കൃത്യമായിട്ട് നിങ്ങൾ കാണണം. നമ്മളെ കിരീടകരണത്തെ പറ്റി പറയുമ്പോൾ അതിന്റെ പൂർത്തീകരണം കിട്ടിക്കോളും. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, തികഞ്ഞവനായി രക്ഷിക്കപ്പെട്ടു എന്ന് നമ്മൾ പറയുന്നില്ല. അതിന്റെ കാരണം ഇതാ കേട്ടോ, അത് ഒരു പ്രത്യാശ, ജീവന്റെയും പാപമോചന, അതിന്റെ പൂർത്തീകരണം, രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ജീവന്റെയും പാപമോചനത്തിന്റെ പൂർത്തീകരണമാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. അതിന്റെ തുടക്കമാണ് ഒരു അപേക്ഷ ദൈവത്തിന് സമർപ്പിക്കുക. യു ഹാവ് ടു ലീവ്, നീ ജീവിച്ച് കാണിക്കണം, എന്നാലേ നിനക്ക് കിട്ടുകയുള്ളൂ. കിരീടധാരണം പറയുമ്പോൾ അത് പറയാം. അപ്പൊ അതുകൊണ്ട് ഈ രക്ഷ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് വരെയും നമ്മൾ വളരെ പ്രത്യാശയോടുകൂടി കാത്തിരിക്കുക കേട്ടോ. അതൊക്കെ പറഞ്ഞിട്ടുള്ള വാക്യങ്ങളാണ്, എന്നാലും പഠിച്ചു പോകുമ്പോൾ അതൊന്ന് പെട്ടെന്നൊന്ന് വായിച്ചങ്ങ് ഒപ്പു. എബ്രായ ലേഖനം 9 അധ്യായം 28 വാക്യം, എബ്രായർ ഹീബ്രൂസ് ചാപ്റ്റർ നമ്പർ 9 വേഴ്സ് നമ്പർ 28, ക്രിസ്തുവും മുതൽ വായിക്കും.
ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതൊക്കെ
തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി. ഇതാ നമ്മൾ പ്രത്യാശ എന്ന് പറയുന്ന ഉപയോഗിച്ചേക്കുന്ന വാക്ക്. നമ്മൾ കാത്തു നിൽക്കുക എന്തിനു വേണ്ടി? അവർ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷമാകും. അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്താ? തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷ. സാൽവേഷന്റെ കംപ്ലീഷൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവെങ്കിലേ ഉള്ളൂ. കിരീടധാരണം പറയുമ്പോൾ ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങളും കൂടെ പറയാം.
അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഒരു പ്രത്യാശയും ജീവന്റെയും പാവമോചനത്തിന്റെയും അത് ജീവനുള്ള പ്രത്യാശയാണ്, വലിയ പ്രത്യാശയാണ് നമ്മുടേത്. ചുമ്മാ അതൊരു അപ്ലിക്കേഷൻ കൊടുത്ത് കിട്ടുക കിട്ടും അല്ല, ഇത് കിട്ടണം. അതിനുവേണ്ടി എത്ര പരമാവധി നമ്മുടെ ജീവൻ തന്നെ അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ അതനുസരിച്ച് ജീവിക്കുക. അതുകൊണ്ടാണ് ആണ്ടടക്ക ആരാധന, നൊയമ്പ് ഉപവാസങ്ങള്, 7 ദിവസത്തിന് പ്രാധാന്യം, തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ, അനുതാപത്തിന്റെ ദിവസങ്ങൾ, ബുധനാഴ്ച മാതാവിന്റെ മധ്യസ്ഥത, വ്യാഴാഴ്ച എല്ലാ ശ്ലീഹന്മാരുടെയും മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുന്നു, വെള്ളിയാഴ്ച സ്ലീപ ഓർക്കുന്നു, ശനിയാഴ്ച ഇല വാങ്ങിപ്പോയവരെ ഓർക്കുന്നു, ഞായറാഴ്ച നമ്മുടെ വലിയ 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 ഏറ്റവും വലിയ പ്രത്യാശ പുനരുദ്ധാനം എന്ന പ്രത്യാശ, യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനം ഓർക്കുന്നു. കൂടാതെ 7 യാമം, ഓരോ ദിവസങ്ങളിലെ 7 യാമങ്ങളായി 3 മണിക്കൂർ ഇടവിട്ട് രാത്രി ഒരു 6 മണിക്കൂർ കിടന്നുറങ്ങിയേച്ച് 3 മണിക്കൂർ ഇടവിട്ട് എപ്പോഴും പ്രാർത്ഥിക്കാൻ, അങ്ങനെയൊക്കെയുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്ന വലിയ പ്രത്യാശയില്ല. ആ പ്രത്യാശയിൽ നമ്മൾ ആ ജീവന്റെ കിരീടം, അതിന്റെ പൂർത്തീകരണം ലഭിക്കാൻ തക്ക വണ്ണം നമ്മൾ ജീവിക്കുകയും വേണം. അപ്പോൾ ജീവന്റെയും പാപമോചനത്തിന്റെയും പ്രത്യാശയിൽ നിത്യജീവന് വേണ്ടി ഇത് നിത്യജീവന് വേണ്ടിയുള്ള സമർപ്പണമാണ്. പിതാവിന്റെയും പുത്രന്റെയും മാമോദി പരിശുദ്ധ റൂഹയുടെ നാമത്തിൽ ഇന്നയാള് മാമോദിസ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. മാമോദിസ, ഈ മാമോദിസ എന്ന് പറയുന്നത് എന്താണ്? യേശു ക്രിസ്തുവിനോടുകൂടി മരിക്കുകയും ഉയർക്കുകയും ചെയ്യുന്ന അനുഭവമാണ്. നമുക്ക് അത് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കണം, ഓർത്തിരിക്കണം. നമ്മൾ റോമാലേഖന 6:3 മുതലുള്ള വാക്യം ഞാൻ എപ്പോഴും റോമൻ
യേശുക്രിസ്തുവിനോടുകൂടി ചേരുവാൻ ജ്ഞാനം ഏറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളിയാകുവാൻ ജ്ഞാനം ഏറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളിയായി തീർന്ന ജ്ഞാനത്താൽ അവനോടുകൂടെ തിരിച്ചു വന്നപ്പോൾ ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചത് പോലെ നാമും ജീവന്റെ പൊരുത്തത്തിൽ നടക്കേണ്ടതെന്ന് തന്നെ. അവന്റെ മരണത്തിന്റെ
സാദൃശ്യപ്പെട്ടെങ്കിൽ അതിന്റെ പുരടുത്തോട് സാദൃശ്യപ്പെടും. അപ്പൊ ഇതാ തുടർന്നുള്ള വിശദീകരണം ഒക്കെ അതോട്ട് പറയുന്നത്. അതിന്റെ കാതൽ ഇതാണ്, യേശുക്രിസ്തുവിനോടുകൂടി മരിച്ച് നമ്മൾ ഉയർത്തുകയാ, അതാ സ്നാനം എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും ആ ജലസ്നാനം നമ്മൾ സ്വീകരിക്കുക വഴിയായിട്ട് യേശുക്രിസ്തുവിന്റെ മരണത്തിലും പുനരുത്ഥാനത്തിലും പങ്കാളിയാവുകയും ചെയ്യുക. കൊലോസ്യർ 2:12, കൊലോസ്യർ 2:12,
ജ്ഞാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങൾ
ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ബാപ്റ്റിസം through the faith in the power of God. അപ്പൊ ദൈവത്തിന്റെ ശക്തിയിലുള്ള ആ വലിയ പ്രത്യാശയിൽ യേശുക്രിസ്തുവിനോട് ചേർന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. To remain that, Jesus remained dead for 3 days. During baptism, water is poured over in the name of Triune God 3 times. യേശുക്രിസ്തു 3 ദിവസം കബറിൽ കഴിഞ്ഞതിനെ ഓർത്ത് ഹിവാസും അത് ഓർത്തുകൊണ്ട് ക്രിസ്തുനാമത്തിൽ 3 തവണ വെള്ളം കോരി ഒഴിക്കുകയും ചെയ്താണ് മാമോദിസ നടത്തുന്നത് എന്നുള്ളതുകൂടി നമ്മൾ അറിഞ്ഞിരിക്കും. അപ്പോൾ ആദ്യ ജലസ്നാനം എന്നുള്ളത് പ്രധാനമായിട്ടും ഇത്തരം കാര്യങ്ങളാവുള്ളത്. ഈ 7 കാര്യങ്ങളാണ് ജലസ്നാനത്തിനുള്ള സെക്കൻഡ് പാർട്ട് അവിടെ അവസാനിക്കുകയാണ്. മാമോദിസയുടെ 2ാം ഭാഗം ആരംഭിക്കുന്ന എപ്പോഴ് സന്തോഷധൈര്യത്തോടുള്ള അഭിഷേകം, വെള്ളം വാഴുവിന്റെ ശുശ്രൂഷ, വെള്ളം എന്തിനെ കുറിക്കുന്നു, വെള്ളം വാഴുവിന്റെ ഉദ്ദേശം, തുടർന്ന് എന്തെല്ലാം ശുശ്രൂഷകള്, വിശുദ്ധ മൂറോൻ മാമോദിസ തൊട്ടിയുള്ള വെള്ളത്തിൽ ഒഴിക്കുന്നതിന്റെ അർത്ഥം, തുടർന്ന് മാമോദിസ തൊട്ടി കുഞ്ഞിനെ ഇറക്കി മാമോദിസ നൽകുന്നതിനെ കുറിച്ച് സെക്കൻഡ് പാർട്ട് അവിടെ അവസാനിക്കും. ഇനി 3ാമതായിട്ട് മാമോദിസയ്ക്ക് ശേഷമുള്ള അഭിഷേകം. ഇവിടെ ഞാൻ മൂറോന്റെ പ്രാധാന്യം എല്ലാം പറഞ്ഞു. മാമോദിസ വെള്ളത്തിലേക്ക് മൂറോൻ ഒഴിച്ച ആ സന്ദർഭത്തിലാണ് മൂറോന്റെ പ്രാധാന്യത്തെ പറ്റി ഞാൻ പറഞ്ഞത്. വീണ്ടും മൂറോൻ കുപ്പി കയ്യിലെടുത്ത് പിടിച്ച് 3ാം ഭാഗം, ദിസ് ഈസ് ദ തേർഡ് പാർട്ട് ഓഫ് ബാപ്റ്റിസം, അവിടെ ചെയ്യുന്നതായ കാര്യം, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കേഷൻ ഓഫ് അനോയിന്റിങ് അഗെയിൻ ആഫ്റ്റർ ദി ബാപ്റ്റിസം, മാമോദിസയ്ക്ക് ശേഷമുള്ള അഭിഷേകം
സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളത്, അതിന്റെ പ്രാധാന്യം നമ്മൾ നോക്കുക. വെള്ളത്തിൽ നിന്നും ആത്മാവിൽ നിന്നുമുള്ള വീണ്ടും ജനനത്തിന്റെ പൂർത്തീകരണമാണ് വിശുദ്ധ മോറോന അഭിഷേകം. യോഹന്നാൻ 3:5 യേശുക്രിസ്തു പറയുന്നത്, വെള്ളത്താലും ആത്മാവാലും നീ വീണ്ടും ജനിക്കുന്നു. അപ്പൊ വെള്ളത്തിൽ നിന്നുള്ള വീണ്ടും ജനനം നടന്നു, ഇനി ആത്മാവാലുള്ള വീണ്ടും ജനനം നടക്കുന്നതിന് വേണ്ടി. അപ്പൊ ആത്മാവ് എന്റെ പരിശുദ്ധാത്മാവിന്റെ അടയാളമായിട്ട് വിശുദ്ധ മോറോൻ ഇവിടെ ഉപയോഗിക്കുക. മാമോദിസയ്ക്ക് വിശുദ്ധ മോറോനാണ് പരിശുദ്ധാത്മാവിന്റെ അടയാളം. കൊച്ചി പെരുന്നാള് ജലമാണ് പരിശുദ്ധാത്മാവിന്റെ അടയാളം. മാമോദിസയില് ഉപയോഗിക്കുന്ന ഈ മോറൻ പരിശുദ്ധാത്മാവിന്റെ അടയാളം, വെള്ളത്താലും ആത്മാവാലും. ജലസ്നാനം നടന്നു, വാട്ടർ ബാപ്റ്റിസം വാസ് ഡൺ, നൗ ഹി ഈസ് ഗോയിങ് ടു ഗെറ്റ് ദ അനോയിൻമെന്റ് വിത്ത് ഹോളി മോറൻ ഇൻ ദി ഇറ്റ് സിഗ്നിഫൈസ് ആൻഡ് ഫോർ റെപ്രസെന്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹോളി സ്പിരിറ്റ് എന്നുള്ളത് ഓർത്തിരിക്കുക. വെള്ളത്തിൽ നിന്നും ആത്മാവിൽ നിന്നുമുള്ള വീണ്ടും ജനനത്തിന്റെ പൂർത്തീകരണം, അത് പരിശുദ്ധാത്മാവിന്റെ മുദ്രയാണ്. പരിശുദ്ധാത്മാവിന്റെ ദിസ് ഇസ് ദ സീൽ ഓഫ് ഹോളി സ്പിരിറ്റ്. അത് പല വാക്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടതാണ്, പരിശുദ്ധാത്മാവിന്റെ മുദ്ര എന്നുള്ളത് ശേഷിലേഖനത്തിലുള്ള വാക്യമാണ്. സ്നാനാർത്ഥിയുടെ തലയിൽ 3 വിശുദ്ധ മോറോൻ കൊണ്ട് റൂഷ്മാ ചെയ്യുമ്പോഴുള്ള പ്രാർത്ഥന അർത്ഥപൂർണമാണ്. ഷിഹായുടെ പരിമളവാസനയും സത്യവിശ്വാസത്തിന്റെ അടയാളവും മുദ്രയും പരിശുദ്ധാത്മ നൽവരത്തിന്റെ പൂർത്തീകരണവുമായ വിശുദ്ധ മോറോനാൽ എല്ലാവരും മുദ്രകുത്തപ്പെടുന്നു എന്ന് പറയുക. പരിശുദ്ധാത്മ നൽവരത്തിന്റെ പൂർത്തീകരണവുമാണ് വിശുദ്ധ മോറോൻ, അതിനാൽ മുദ്രകുത്തപ്പെടുക. മഷിഹായുടെ പരിമളവാസനയാണ് സത്യവിശ്വാസത്തിന്റെ അടയാളവും മുദ്രയുമാണ്. പരിശുദ്ധാത്മ നൽവരത്തിന്റെ പൂർത്തീകരണവുമാണ് വിശുദ്ധ മോറോൻ എന്ന് പറയുക. The prayer is prayed when the baptismal candidate is being anointed with the holy chrism 3 in the form of cross is very meaningful. This child is being sealed with the holy chrism, which is a symbol of fulfillment of the gifts of the Holy Spirit and the seal of faith sent and through faith in Jesus. Anointing of the Holy Chrism is a symbol of fulfillment of all the good gift of Holy Spirit. പരിശുദ്ധാത്മാവിന്റെ മുദ്രയും അടയാള അക്സെപ്റ്റൻസ് ആസ് സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ബോൺ അഗെയിൻ റിഡംപ്ഷൻ ഓഫ് സിൻസ് ഇതെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. റിസീവ് ഡ്യൂറിംഗ് ബാപ്റ്റിസം. വിത്തൗട്ട് ദിസ് ബാപ്റ്റിസം ഇസ് നോട്ട് കംപ്ലീറ്റ്. ഇറ്റ് ഈസ് ത്രൂ ദി അനോയിന്റിംഗ് ദി സ്പിരിച്വൽ സെൻഡ് ഓഫ് ജീസസ് ഇസ് സ്പ്രെഡ് ഇൻ ദി ഫേത്ത്ഫുൾ ലൈഫ്. ദ ഹോൾ ബോഡി ഓഫ് ദി ചൈൽഡ് വിൽ ബി അനോയിന്റഡ് വിത്ത് ദി സ്വീറ്റ് സെൻഡ് ഓയിൽ. തുടർന്ന് ക്രിസ്തുവിന്റെ ആന്തരിക സൗരഭ്യം വിശ്വാസിയിൽ പകരപ്പെടുന്നത് വിശുദ്ധ മോറോൻ അഭിഷേകത്തിലൂടെയാണ്. തുടർന്ന് ശരീരം മുഴുവൻ വിശുദ്ധ മോറോൻ പൂശുന്നു എന്നുള്ളത് നമ്മൾ കാണുകയെ. എന്താ യേശുക്രിസ്തുവിന്റെ സൗരഭ്യം? യേശുക്രിസ്തുവിന്റെ സൗരഭ്യം വായിച്ച് 2 Corinthians 2:16 2:16 കേൾക്കുന്നില്ലല്ലോ. 2 Corinthians 2:16 ജിജി ഓൺലൈനിലുണ്ടോ? ഹലോ ബെന്നിയച്ച, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓഡിയോയ്ക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ആണോ?
ഇല്ല അച്ഛ, കേൾക്കണം. ചിലപ്പോ ജിജി കട്ട് ഓഫ് ആയി പോയതായിരിക്കാം.
ഓക്കെ, വാക്യം ഇത്രേ ഉള്ളൂ. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു. ഇവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന, അവർക്കോ ജീവനിൽ നിന്ന് ജീവങ്കലേക്കുള്ള വാസന തന്നെ. യുദ്ധാ വാസന, എന്നാ വാസന? രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു. നമ്മള് വി വിൽ ബിക്കെയിം ദ ഫ്രാഗ്രൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഫോർ ഗോഡ്. ദൈവത്തിന് വേണ്ടി യേശു ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായിട്ട് നമ്മൾ മാറുകയാണ്. അത് ആ പരിമള വാസന എന്ന് പറയും. ഇതെല്ലാം വളരെ അർത്ഥപൂർണമാകട്ടെ. ഈ മോറോന്റെ ആ ഒരു സുഗന്ധം എന്തുമാത്രമാണ് നമ്മളെ, എന്തോ ഒരു അച്ഛന്മാർക്ക് അല്ലെങ്കിൽ കുഞ്ഞിനെ എടുക്കുന്നവർക്ക്
ഒക്കെ എത്രമാത്രം ഒരു ഒരു പരിശുദ്ധാത്മാവിന്റെ ആ ഒരു പരിമളം, ആ ഒരു വാസന, സൗരഭ്യം എത്ര സന്തോഷം പകരുന്ന ഒരു കാര്യം ആ സമയങ്ങളിൽ. ആ പരിമള വാസന എന്നും ദൈവത്തോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നമ്മളായിരിക്കണമെന്നുള്ളതാ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ടതായ കാര്യം. അത് പരിശുദ്ധാത്മാവിന്റെ മുദ്ര അത് നമ്മൾ സ്വീകരിച്ചിരിക്കുകയാണ്, പരിമള വാസനയാണ് എന്നുള്ളത്. യേശുക്രിസ്തുവിന്റെ ആത്മീക സൗരഭ്യം, അത് പൗലോസ്ലിഹാ പോലും അത് പറയുന്നുണ്ട്. ഇവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന, അവർക്ക് ജീവനിൽ നിന്നും ജീവനിലേക്കുള്ള വാസന എന്ന്. ചിലർക്കത് മരണത്തിൽ നിന്ന് ആ വാസന എങ്ങനെയാണ് നമ്മളിൽ പ്രവർത്തനക്ഷമമാകുന്നത് എന്നുള്ളതും കൂടി ഓർത്തിരുന്നോളണം കേട്ടോ. മരണത്തിൽ നിന്ന് മരണത്തിലേക്കാണോ ജീവനിൽ നിന്ന് ജീവനിലേക്കാണോ, അത് നമ്മൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ മൂലം നമ്മൾ തീരുമാനിക്കേണ്ടതായ കാര്യമാണ്. അപ്പോൾ ഒരു അനുഗ്രഹീതമായ തുടക്കം മാമോദിസ വഴിയായിട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമുക്ക് വിശുദ്ധ മോറോൻ വഴിയായിട്ട് ലഭിക്കുകയാണ്. അപ്പോസ്തലിക പ്രമാണങ്ങളിൽ മെസ്സിയായുടെ പരിമള വാസനയെ സുവിശേഷത്തിന്റെ സുഗന്ധമായിട്ട് താരതമ്യം ചെയ്യുന്നുണ്ട്. അപ്പോസ്തലിക പ്രമാണങ്ങളിൽ ഇൻ ദ ഡോക്ട്രിൻസ് ഓഫ് അപ്പോസ്തൽസ് ദ സ്വീറ്റ് സെന്റ് ഓഫ് ഗോസ്പെൽ ഈസ് കമ്പയേർഡ് ടു ദ സ്വീറ്റ് സ്മെൽ ഓഫ് ജീസസ് ആസ് എ മെമ്പർ ഓഫ് ദി ഹോളി ചർച്ച് വിച്ച് ഈസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ഹി ഓർ ഷീ ബിക്കംസ് എ സ്വീറ്റ് സെന്റ് ആൻഡ് വിറ്റ്നസ് ഓഫ് ദി ഗോസ്പെൽ. അതാ പൗലോസ്ലിഹ പറഞ്ഞതുപോലെ നമ്മള് യേശുക്രിസ്തുവിനെ സൗരഭ്യ വാസനയായിട്ട് മാറുക എന്നുള്ളതാണ്. കർത്താവിന്റെ ശരീരമായ സഭയിലെ അംഗം എന്ന നിലയിൽ കർത്താവിന് സുഗന്ധ വാസനങ്ങളും സുവിശേഷ സാക്ഷികളുമായിട്ട് നമ്മൾ തീരുകയ, സുവിശേഷത്തിന്റെ സാക്ഷികളായിട്ട് നമ്മൾ മാറണമെന്നുള്ളതാണ്. സുവിശേഷ വാഹകരായി, സുവിശേഷത്തിന്റെ സാക്ഷികളായി, ലീവ് ഗോസ്പെൽ എന്നാ പറയുക അല്ലേ. സുവിശേഷം ജീവിക്കുന്ന സുവിശേഷമായിട്ട് നമ്മൾ മാറുകയാണ്, ജീവിക്കുന്ന സുവിശേഷമായിട്ട് മാറുക. പരിശുദ്ധാത്മാവിന്റെ നമുക്ക് വിഷയത്തിലൂടെ ലഭിക്കും. ഇനി ഇതിനോട് ചേർത്ത് എനിക്കൊന്ന് പറയാനായിട്ടുള്ള കാര്യം, ഈ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ഫലങ്ങളും ഉണ്ടല്ലേ. പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാണ്, കൃപാവരങ്ങൾ ധാരാളമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ, ഭാഷാവരം, വിവിധ ഭാഷാവരം, പ്രവചനവരം, അങ്ങനെയുള്ള ധാരാളം വരങ്ങളുണ്ട്. എന്നാൽ ഫലങ്ങളും ഉണ്ട്, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ എന്ന് നമ്മൾ പറയുന്നെങ്കിലും പരിശുദ്ധാത്മാവിന് ഒറ്റ ഫലമേ ഉള്ളൂ. ഏതാണ്? എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണല്ലോ ഗലാത്യർ 5:22 പറയുന്ന കാര്യം. ഗലാത്യർ ചാപ്റ്റർ നമ്പർ 5:22. വിധി വീണ്ടും വന്നോ? ആ സന്തോഷം, വായിച്ചോട്ടെ. ഗലാത്യർ 5:22.
ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയാപരോപകാരം, സൗമ്യത, ഇന്ദ്രിയ.
അതെ, ആത്മാവിന്റെ ഫലമോ, സിംഗുലർ അവിടെ ഉപയോഗിച്ചേക്കുന്നത് സിംഗുലർ, ഒറ്റ ഫലമേ ഉള്ളൂ, സ്നേഹം. അത് യേശുക്രിസ്തു പറഞ്ഞതല്ല, ദൈവത്തെ സ്നേഹിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു. ഈ സ്നേഹം എന്ന് പറയുമ്പോൾ ആത്മാവിന്റെ ഫലമായിട്ട് വെക്കാൻ അതിന്റെ ഒരു പ്രത്യേക ഒരു ഒരു പ്രാധാന്യം കൂടി ഞാൻ പറയാം. യേശുക്രിസ്തു നമ്മളിവിടുത്തെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞ് ന്യായവിധിക്ക് വേണ്ടി നിൽക്കുമ്പം യേശുക്രിസ്തു ചോദിക്കുന്ന ഒരാറ് ചോദ്യങ്ങളെ പറ്റി വായിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 25 36-39 വാക്യങ്ങളിൽ യേശുക്രിസ്തു പറയുന്ന രൂപമേ നമുക്കെപ്പോഴും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ വിശന്നിരുന്നു, ഞാൻ ദാഹിച്ചിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, ഞാൻ അതിഥിയായിരുന്നു, ഞാൻ തടവിലായിരുന്നു, ഞാൻ രോഗിയായിരുന്നു. നിന്റെ റെസ്പോൺസ് എന്തായിരുന്നു എന്നുള്ളതാണ്. അപ്പോ ദൈവത്തെ സ്നേഹിക്കുകയും മറ്റുള്ളവരെ സ്നേഹിക്കുകയും എന്ന് പറയുമ്പോൾ പുരുഷന്റെ അടയാളം അതാ. ഭൂമിയിൽ നിൽക്കുന്ന മനുഷ്യൻ കാലുകൾ നിലത്തുറപ്പിച്ചിരിക്കുന്നു, തല സ്വർഗത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നു, ദൈവത്തോടുള്ള ബന്ധം. കണ്ണ് സ്വർഗത്തിലേക്ക് ഉയർത്തി, ദൈവത്തോടുള്ള ബന്ധം. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടി സ്നേഹിക്കണം. നിന്റെ സഹോദരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കും. കൈ സമൂഹത്തിലേക്ക് സ്പ്രെഡ് ചെയ്യും. കൈ വിരിച്ചു പിടിച്ചാൽ നമ്മൾ കുരിശായി. നമ്മൾ കൈ വിരിച്ചു പിടിച്ചില്ലെങ്കിൽ നമ്മൾ കുരിശ. കൈ വിരിച്ചു പിടിച്ചാൽ എന്താ അർത്ഥം? നമ്മുടെ കൈ ഷ്രിങ്ക് ചെയ്ത് കൈ കെട്ടിപ്പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. കാരണം നമ്മള് കൈ വിടർത്തി കൊടുക്കണം. അതാണല്ലോ ഉപവാസം മിച്ചം. ഈ നോയമ്പങ്ങ് കഴിഞ്ഞല്ല ഉള്ളോ, എത്ര പേര് ഉപവാസം മിച്ചം കൊടുത്തു? ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തു, നല്ല കാര്യം. ഒരു $2 വെച്ച് ഒരു ദിവസം ഒരു കുടുംബത്തിന്റെ $2 വെച്ച് കൂട്ടിയാലും 50 ദിവസം അയ് 2 10 $100 എത്ര പേര് കൊടുത്തു? കൊടുത്തുകാണോ, അത് കൂട്ടിൽ കൊടുത്തുകാണോ, നല്ല കാര്യം. ഇല്ലാത്തവർക്ക് ഞാൻ മുമ്പേ പറഞ്ഞത് വചനം കുത്തട്ടെ, അത് കത്തട്ടെ, അതിനുവേണ്ടി ചോദിച്ചതാ. അപ്പോൾ അത് നമ്മള് ഞാൻ വിശന്നിരുന്നു, ഞാൻ കണ്ടെത്തണം. നമ്മൾ ചോദിച്ചാൽ ആരാ ഈ വിശന്നിരിക്കുന്നത്? ചുമ്മാ സമൂഹത്തില് അമേരിക്കയില് ഒന്നിറങ്ങി നോക്കി, സമൂഹത്തിലേക്ക് ഇറങ്ങി നോക്കി, ആരാ വിശന്നിരിക്കാത്തവരാരാ? ഏറ്റവും കൂടുതൽ വിശന്നിരിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ. നമ്മൾ അല്ല എന്നൊക്കെ പറഞ്ഞ നമുക്ക് ഒരു വശത്ത് നമ്മൾ കണ്ണടച്ച് പോകാനായിട്ട് നമുക്ക് സാധ്യമല്ല. അപ്പൊ ഇതും കണ്ടെത്തുകയും അത് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ആ ഒരു സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ ആ സ്നേഹത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. ആത്മാവിന്റെ ഫലമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, Galatians 5:22. അപ്പൊ ആദ്യം എന്തുകൊണ്ടാണ് നമ്മൾ ഈ വരങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കാത്ത എന്ന, ആത്മാവിന്റെ വരങ്ങൾ, കൃപാവരം, അന്യഭാഷാവരം, പിന്നെ അങ്ങനെയുള്ള പ്രവചനവരം തുടങ്ങി ധാരാളം വരങ്ങൾ, ആ വരങ്ങളെക്കാൾ ഉപരി ഈ ഫലങ്ങളിൽ നിറയുക എന്നുള്ളതാ ഒരു വിശ്വാസിയെ സംബന്ധിച്ച്. വരങ്ങൾ സ്പെഷ്യൽ ഗിഫ്റ്റ്, സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാ. എന്നാൽ ഫലം എന്ന് പറയുന്നത് ഫ്രൂട്ട് ഓഫ് ദി സ്പിരിറ്റ്, അതെല്ലാവർക്കും, നമ്മളൊരു വൃക്ഷമാണെങ്കിൽ എല്ലാവർക്കും ഫലം കായ്ക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടല്ലേ യേശു ക്രിസ്തു ഒരു അത്തിനെ ശപിക്കുന്നുണ്ട്. എന്താ കാര്യം? അത്തിയുടെ ഇല തളർത്തിരുന്നു, അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടും അത്തിയുടെ ഇല തളർത്തുന്നു. അത്തിപ്പഴത്തിന്റെ കാലമല്ലെങ്കിൽ അത്തിയുടെ ഇല തളർത്താൻ പാടില്ല, മനസ്സിലായോ? അപ്പൊ ഞാൻ ആ വിഷയം പഠിച്ച സമയത്ത് എനിക്ക് മനസ്സിലായത് ബാക്കി ഒരു അത്തിവൃക്ഷങ്ങളിൽ ഇലയില്ല, ചില അത്തിവൃക്ഷങ്ങൾ ഇല തളർത്തു നിൽക്കും. ആ ഇല തളർത്തിട്ടുണ്ടെങ്കിൽ അത് കായ കാണണം, മനസ്സിലായോ? അല്ല യേശു ക്രിസ്തു എന്നാ പിന്നെ അങ്ങ് അത്തിപ്പഴത്തിന്റെ കാലമല്ലാതിരുന്നിട്ടും ഇവനെ അങ്ങ് ചവിച്ചേക്കാമെന്ന് പറഞ്ഞ് അതെല്ലാ കർത്താവെന്ന് ഒരു വലിയ സംശയമുള്ളൊരു ചോദ്യമല്ല, എവിടെ ചെന്നാലും ചോദിക്കുന്ന ഒരു ചോദ്യം. യേശു ക്രിസ്തു അത്തിയെ ചവിച്ച അതിനകത്തിന് അങ്ങനെ ചവിച്ചേ, ആ ഇല തളർത്തുന്നുള്ളതാ പ്രശ്നം. ആ ഇല തളർത്ത് ബാക്കി ഒരു അത്തി ഇല തളർത്തിട്ടില്ല. ഈ അത്തിയ ഇല ഈ യഹൂദന്റെ പ്രതീക കേട്ടോ, അത്തി യഹൂദന്റെ പ്രതീക. അതുകൊണ്ട് അതൊക്കെ വിശദമായ കാര്യങ്ങൾ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസുമായിട്ട് ചേർന്ന് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ അത്തി തളർക്കുമ്പോൾ വേനലെടുത്തിരിക്കുന്നു. ഇപ്പം തന്നെ വേനലെടുത്തു, അവിടെ എവിടെയാണോ പിന്നെ ആറ്റമിക് എനർജി ആയിട്ട് രണ്ടിടത്തും അവിടെ എവിടെയും പേടിച്ചു പേടിച്ചാ നമ്മളെല്ലാം നിൽക്കുന്നത്, കൊറിയയിലും അമേരിക്കയിലും ഒക്കെ ആയിട്ട് എന്ത് സംഭവിക്കാം? അപ്പൊ അത്തി തളർത്തു കഴിഞ്ഞു. 1948 യഹൂദന പുതിയ രാഷ്ട്രം ഉണ്ടായി കഴിഞ്ഞു, അത്തി തളർത്തു കഴിഞ്ഞു. അപ്പോൾ ഈ അത്തിമരം യേശുവിനെ ശപിക്കുന്നതിന്റെ കാര്യം എന്താന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തു അതിൽ ഫലം അന്വേഷിച്ചു, കണ്ടെത്തിയില്ല. ബാക്കിയെല്ലാം തകർന്നു നിന്നപ്പോഴും യഹൂദൻ അത്തി തളർത്തു നിൽക്കുമായിരുന്നു. അവനിൽ ഫലം വായിച്ച യെശയ്യാവിന്റെ പുസ്തകം 5-ാം അധ്യായം. എന്റെ പ്രിയതമന്,
ഞാൻ എന്റെ പ്രിയതമന് അവന്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് എന്റെ പ്രിയന്റെ പാട്ട് പാടും. എന്റെ പ്രിയതമൻ, ഏറ്റവും ഫലവത്തായ ഒരു കുഞ്ഞിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവൻ അതിനെ വേലി കെട്ടി അതിനെ കല്ല് പെറുക്കി കളഞ്ഞു, അതിനെ നല്ല വക മുന്തിരി അതിൽ നല്ല വക മുന്തിരി നട്ടു, നടുവിലൊരു ഗോപുരം പണിതു, ഒരു ചക്കും ഇട്ടു, മുന്തിരിങ്ങ കാഴ്ച എന്ന് അവൻ പാട്ടിലുണ്ട്. കാഴ്ച പാട്ട് മുന്തിരിങ്ങ അത്രേ.
യഹൂദന്റെ പ്രതീകമായി മുന്തിരിയും അത്തിയും എല്ലാം ദൈവം പ്രതീക്ഷിക്കുക, അവന് ഫലം പ്രതീക്ഷിക്കുക. നല്ല വക മുന്തിരി കൊണ്ട് നട്ടു യഹൂദന്റെ ഫലപ്രദമായ ഒരു വൃക്ഷം, നല്ല മുന്തിരി കൊണ്ടാണ് നട്ടത്. ഇതെല്ലാം വേലി കെട്ടി അവനെ സംരക്ഷിച്ചു, അവനെ ഇല താളേർത്ത്. അത് മുന്തിരിയിലാണെങ്കിൽ കായും ഉണ്ടായി, എന്നാ കായ ഉണ്ടായത്? ഉണ്ട്, കായ ഉണ്ടാവുന്നുണ്ട്, എല്ലായിടത്തും കായ ഉണ്ടാവുന്നുണ്ട്. കാട്ടുമുന്തിരി ഇങ്ങനെയാ, എന്നിലും നിങ്ങളിലും കായ ഉണ്ടാകുന്നത്. ഈ കായയുടെ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, മനസ്സിലായോ? അതാണ്, ആ കായാണ് ആത്മാവിന്റെ ഫലം. അത് സ്നേഹം, ആത്മാവിന്റെ ഫലങ്ങൾക്ക് പ്രാധാന്യം. അത് യഥാർത്ഥമായിരിക്കുന്ന കായ ഉണ്ടാകാൻ ദൈവം ആഗ്രഹിക്കുക, അല്ലെങ്കിൽ അത്തിയെ പിന്നെ ചവിച്ച് കരിച്ചു കളയുകയല്ലായിരുന്നു. പിന്നെ മുന്തിരി വള്ളിയിൽ ഇങ്ങനെ ഫലം മറ്റൊന്നായപ്പോൾ ഇത്രമാത്രം ചക്കും കുഴിച്ചിട്ട് കാത്തിരുന്ന യജമാൻ ഇത്രമാത്രം ദുഃഖം ഉണ്ടാകില്ലായിരുന്നു, പുരിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുക നമ്മളിൽ നിന്നൊരു കായ. അത് കാട്ടുമുന്തിരിങ്ങയാണ് നമ്മൾ ഇപ്പൊ കായിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഓർക്കുക, നമ്മളത് മാത്രം സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിന്റെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ആദ്യം ഉണ്ടാകേണ്ട ഫലം സ്നേഹം, ആദ്യവും അവസാനവും ആ സ്നേഹത്തിലെല്ലാം ഉണ്ട് ദൈവം. കാരണം ഗോഡ് ഈസ് ഈക്വൽ ലവ് എന്ന് പറഞ്ഞാൽ, ഗോഡ് ഈസ് ഈക്വൽ ലവ് എന്ന് പറഞ്ഞാൽ ദ എസൻസ് ഓഫ് ഗോഡ് ഈസ് ലവ്, ദ ഊസി ഓഫ് ഗോഡ് ഈസ് ലവ്. നമ്മൾ പറയും നമ്മുടെ നമ്മുടെ നമ്മൾ നടക്കുന്നു, നമ്മൾ ചാടുന്നു, നമ്മൾ ഓടുന്നു, നമ്മൾ നോക്കുന്നു, നമ്മൾ സ്നേഹിക്കുന്നു, സ്നേഹം എന്നൊരു വികാരം, ഒരു സ്റ്റിമുലേഷൻ ഉണ്ടാകുമ്പോ ഉണ്ടാകുന്ന റെസ്പോൺസ് ആയിരിക്കും അവർ. പക്ഷെ ഗോഡ് ഈസ് ലവ് എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ഇറ്റ് മീൻ? ദൈവത്തിന്റെ നടപ്പും ദൈവത്തിന്റെ സംസാരവും ദൈവത്തിന്റെ പ്രവർത്തനവും ദൈവത്തെ ഞെക്കി പിഴിഞ്ഞെടുത്താൽ സ്നേഹമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല. അതാ അർത്ഥം, മനസ്സിലായോ? അതുകൊണ്ട് ആ സ്നേഹത്തിൽ നിറയുക, അതാണത് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. വരവൊക്കെ പിന്നെ ചെയ്യാം നമുക്ക്. അന്യഭാഷയൊക്കെ ഈ അമ്മമാരുടെ കൂത്തുകളി കുറെ ഇടങ്ങളിലുണ്ട്. അത് മാറിയോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ പറ്റില്ല. പല ഇടങ്ങളിൽ എവിടെയും എവിടെയും അവിടെ ഇവിടെ ഇളക്കിപ്പെരുക്കോ അതും ഇതും കാണുമ്പോഴത്തേനെ കാട്ടോ ഓട്ടോ ബഹളോ സ്നേഹിക്കേ, സ്വന്തം ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും ഒക്കെ സ്നേഹിക്കുക. അതാ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന, അതാ ആ സ്നേഹത്തിന്റെ പൂർത്തീകരണം നമ്മളിൽ നിന്ന് ഉണ്ടാവണം എന്നുള്ളത്. മറ്റുള്ളവരെ സ്നേഹിക്കുക, ദൈവം ചോദിക്കുന്നത് നീ എത്ര വരം പുറപ്പെടുവിച്ചു എന്നുള്ളതല്ല, നീ ഫലദായകമാണോ എന്നുള്ളതാണ്. അതുകൊണ്ട് ആത്മാവിന്റെ ഫലത്തിന് നമ്മൾ ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത് ഓർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിലേക്ക് വരുമ്പോൾ ഈ ഫലമാണ് കൂടുതലായിട്ട് ഉണ്ടാകേണ്ടതെന്ന് സൂചിപ്പിക്കുന്നു. അതിന് ശേഷം വരങ്ങളിലേക്ക് കടക്കുന്നത് നല്ലതാണ്. പക്ഷെ ആദ്യം നമ്മൾ ഇത് ഫലത്തിൽ നിറയാൻ സാധിക്കുമെന്ന് ഓർപ്പിക്കുക. അതുകൊണ്ട് അപ്പോസ്തലിക പ്രമാണങ്ങളിൽ മശിഹായുടെ പരിമളവാസന, അത് സുവിശേഷത്തിന്റെ സുഗന്ധം, സുവിശേഷത്തിന്റെ സുഗന്ധം എന്ന് പറയുന്നതും ഇത് തന്നെ ഞാൻ പറഞ്ഞതല്ല. വേദപുസ്തകം മുഴുവൻ അടിച്ചു പിഴിഞ്ഞ് ചാറെടുത്താലും സ്നേഹം, ആ സ്നേഹത്തിൽ നിറയുന്ന നമ്മൾ പ്രവർത്തിക്കുന്ന ഫലദായകം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അതിന്റെ ഫലം പുറപ്പെടുകയും കർത്താവിന്റെ ശരീരമായ സഭയിലെ അംഗം എന്ന നിലയിൽ സുഗന്ധ വാസനങ്ങളും സുവിശേഷ സാക്ഷികളുമായിട്ട് തീരുക, സുവിശേഷ വാഹകരായിട്ട് നമ്മൾ തീരുക എന്ന് പറയുമ്പോൾ ലിവ് ഗോസ്പൽ, സുവിശേഷം ജീവിക്കുക, ജീവിച്ചു കാണിക്കാനുള്ളത്. ഇനി അടുത്തതായിട്ട് അതൊരു ഒരു പൈതന്റെ ഉത്തരവാദിത്വമാണ് എന്നുള്ളതും കൂടി ഓർപ്പിച്ച് അത് നമുക്ക് അവസാനിപ്പിക്കാം. തുടർന്ന് നടക്കുന്ന കിരീടധാരണ ഈ മൂന്നാമത്തെ പാർട്ടിൽ തന്നെ വരുന്നതാണ്. കിരീടധാരണവും മോറോൺ അഭിഷേകവും കിരീടധാരണവുമാണ് ഈ മൂന്നാമത്തെ സെക്ഷനിൽ വരുന്നത്. കിരീടധാരണത്തിന്റെ അർത്ഥം എന്ത് എന്നുള്ളത് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദി ക്രൗൺ എന്നുള്ളത് നമുക്ക് നോക്കാം. കൊറോണേഷൻ, മാമോദിസായും മോറോനും സ്വീകരിച്ചിരിക്കുന്ന ആളിനെ പ്രഭ കൊണ്ടും മഹത്വം കൊണ്ടും കിരീടം ധരിപ്പിക്കും. ഈ അവിടെ ചൊല്ലുന്ന പ്രാർത്ഥന നിന്റെ പ്രഭ കൊണ്ടും മഹത്വം കൊണ്ടും ദൈവത്തിന്റെ ക്രൗൺഡ് വിത്ത് ഗ്ലോറി ആൻഡ് ബ്രില്യൻസ്, പ്രഭ കൊണ്ടും മഹത്വം കൊണ്ടും കിരീടം ധരിപ്പിക്കുക. ക്രിസ്തുവിനോടുകൂടി ദൈവരാജ്യത്തിൽ വാഴുവാൻ മാമോദിസായത്തെയാൾ യോഗ്യനാകുന്നു എന്ന അർത്ഥത്തിലാണ് ശിശുവിനെ കിരീടം അണിയിക്കുന്നത്. എന്താ ഈ കിരീടം അണിയിക്കുന്നതിന്റെ അർത്ഥം? ദ ചൈൽഡ് ഈസ് ബീങ് ക്രൗൺഡ് വിത്ത് ദി മീനിങ് ദാറ്റ് ഹീ ഈസ് എലിജിബിൾ നൗ ടു റൂൾ വിത്ത് ജീസസ് ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. യേശുക്രിസ്തുവിന്റെ രാജ്യത്തിലായിരിക്കാൻ, യേശുക്രിസ്തുവിനോട് ചേർന്നായിരിക്കാൻ തക്കവണ്ണം, കാരണം യേശുക്രിസ്തുവിന്റെ സഹോദരങ്ങളായിട്ടാണ് നമ്മളെ മാറ്റിയത്. യേശുക്രിസ്തുവിന് താഴെയുള്ള മറ്റാരെങ്കിലുമായിട്ടല്ല, യേശുക്രിസ്തുവിന്റെ സ്വന്തം സിബ്ലിങ്സ് ആയിട്ട് നമ്മളെ മാറ്റി, സഹോദരങ്ങളായിട്ട് മാറ്റി എന്നുള്ളത് ഓർത്തിരിക്കണം. അതുകൊണ്ട് യേശുക്രിസ്തുവിന് എന്തെല്ലാം കാര്യങ്ങൾ സ്വർഗത്തിൽ ലഭിക്കുമോ അതേ കാര്യങ്ങൾ ലഭിക്കുവാൻ നമുക്കും സാധ്യതയുണ്ട് എന്നുള്ളതാ ഈ കിരീടം നമ്മളെ ഓർപ്പിക്കുന്നതായ കാര്യം. ഇനി ഈ സമയത്ത് ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു, ഈ കിരീടം അത് പിന്നീട് എടുത്ത് മാറ്റും. നിങ്ങൾക്കറിയാവല്ലോ കിരീടം അണിയിച്ചിട്ട് അതിന്റെ അവസാനമായിട്ട് കിരീടധാരണത്തിന്റെ കിരീടം എടുത്ത് മാറ്റുമ്പോഴുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് കർത്താവേ നിന്റെ പുത്രസ്വീകാര്യമാകുന്ന ആത്മീയ മാതാവിൽ നിന്ന് നിന്റെ ഏകജാതന് സഹോദരനായി നീ പൂർത്തീകരിച്ചിട്ടുള്ള ഈ നിന്റെ ദാസനെ ജീവദായകമായ നിന്റെ വിവേകശക്തി മൂലം സുവിശേഷപരമായ നടപടികളിലേക്ക് നീ നയിച്ചുകൊള്ളണമേ. നല്ല അവസാനം പ്രാപിക്കുന്നവർക്കായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഈ കിരീടം നിന്റെ സ്വർഗരാജ്യത്തിൽ വെച്ച് അവൻ പ്രാപിക്കുമാറാകണമേ. ഈ കിരീടം നീക്കപ്പെടുന്നതോടുകൂടി നിന്റെ വലതുകയുടെ സഹായം ഇവനെ നഷ്ടപ്പെടാതെ അതിൽ തന്നെ ഇവൻ ഉറച്ച് ശക്തി പ്രാപിച്ച് വളരുകയും ചെയ്ത് നിന്നെയും നിന്റെ ഏകജാതനെയും സാരാംശത്തിനോടൊന്നായിരിക്കുന്ന പരിശുദ്ധരുമായും സ്തുതിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിച്ച് നമ്മളെ കിരീടം എടുത്ത് മാറ്റും. അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു, ഈ കിരീടം നിന്റെ സ്വർഗരാജ്യത്തിൽ വെച്ച് ഇവൻ പ്രാപിക്കുമാറാകണമേ. അപ്പൊ ഇതൊരു റെപ്രസെന്റേഷനാണ്. എഗെയിൻ, എവിടെ വെച്ച് സ്വർഗരാജ്യത്ത് നമുക്ക് കിട്ടുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷയാണ്. ഞാനത് ആ വീണ്ടും പറയുന്നു, ഇതൊന്നും പൂർത്തീകരണമല്ല, ഇതെല്ലാം അതിന്റെ മുന്നാസ്വാദനങ്ങളും തുടക്കങ്ങളുമാണ്. നമ്മൾ ജീവിക്കണം, ജീവിച്ചെങ്കിൽ മാത്രമേ അതിന്റെ പൂർത്തീകരണം ഉണ്ടാവുള്ളൂ. വായിച്ചു 2 തിമോത്തി 4:6, 2 തിമോത്തി 4:6.
ഞാനോ ഇപ്പോൾ തന്നെ പനിയാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർപ്പൊരുതു ഓട്ടം കുറിച്ച് വിശ്വാസം കാത്തു. ഇനി നീതിയുടെ ചുമതല എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയെന്ന് വെച്ച് ഏവർക്കും കൂടെ.
അതാണ് അവന്റെ പ്രത്യക്ഷതയെ പ്രിയം വെച്ച് ഏവർക്കും. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. നീതിയുടെ കിരീടം എനിക്ക് എപ്പോഴാ? ആ ദിവസത്തിൽ, ഡേ ഓഫ് ദി ലോർഡ്, കർത്താവിന്റെ ദിവസം. അതാണ് സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, പറൂസിയ, യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന്റെ ദിവസം. എനിക്ക് മാത്രമല്ല, അത് കിട്ടും, കിട്ടുമെന്നാ പറഞ്ഞത്. അത് തലേ കയറി എന്നല്ല പറഞ്ഞു, രക്ഷിക്കപ്പെട്ടു എന്നല്ല പറഞ്ഞു. ഞാൻ എപ്പോഴും നമ്മൾ അതുകൊണ്ട് ഓർത്തിരിക്കണം, മുടികൾ മുടഞ്ഞൊട്ടിത്തകിടും, അല്ലെങ്കിൽ മുടികൾ മുടഞ്ഞ് നിരനിരയായി എവിടെ ഇരിപ്പുണ്ട്? ബലിപീഠത്തിൽ ഇരിപ്പുണ്ട്. നിർമ്മലരായി പരികർമ്മിപ്പോ ഒരാചാര്യർക്കവ ചൂടിയിടും. ആരാ ആചാര്യൻ? ആചാര്യനാരാന്ന് നമ്മളിപ്പോ താഴോട്ട് വരുമ്പോ നമ്മൾ കാണും. ഓരോ കുഞ്ഞും ആചാര്യത്വ ശുശ്രൂഷയ്ക്ക് നൽവരം ലഭിച്ചയാളാ. പുരോഹിത രാജ്യത്തോ എല്ലാവരും. അതുകൊണ്ട് പ്രത്യേകിച്ച് സ്പെഷ്യൽ ത്രിശൂളിലുള്ളവർക്ക് വേണ്ടി ആയി പാട്ട് വെച്ചിരിക്കുന്നതെങ്കിലും എല്ലാവർക്കും ഈ ആചാര്യത്വ നൽവരമുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പുരോഹിതനും പുരോഹിതയുമാണ്. അവർക്ക് വേണ്ടി യേശുക്രിസ്തു വെച്ചിരിക്കുന്ന ജീവന്റെ കിരീടം. അതുകൊണ്ട് ആ ദിവസത്തിലേ കിട്ടുകയുള്ളൂ. ഞാൻ നല്ല പോർവരുതു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു. അത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അപ്പോ ഒരു സ്ലീഹ ഒരിടത്തും തുടങ്ങി ലഭിച്ചു കഴിഞ്ഞു എന്ന് തികഞ്ഞവനായു എന്നല്ല, ഞാൻ ക്രിസ്തുവിനെ പിടിക്കപ്പെട്ടു. അതുകൊണ്ട് എനിക്കിത് കിട്ടുമോ എന്ന് ചോദിച്ച് പിന്തുടരുന്നേ ഉള്ളൂ. ഫിലിപ്പർ 3:12, ഇപ്പൊ 2 തിമോത്തി 4:6 പറയുന്നു, നീതിയുടെ കിരീടം ഉണ്ട്, വി വിൽ ഗെറ്റ് ഇറ്റ്, നമുക്ക് കിട്ടും. ഇപ്പോഴല്ല, അവന്റെ രണ്ടാമത്തെ വരവെങ്കിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മള് കിരീടം അഴിക്കുമ്പോഴത്തെ പ്രാർത്ഥന ഇത്, നീ നല്ല അവസാനം പ്രാപിക്കുന്നവർക്കായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കിരീടം സ്വർഗരാജ്യത്തിൽ വെച്ച് ഞാൻ പ്രാപിക്കുകയാണ്. നീ നല്ല അവസാനം പ്രാപിക്കും. അതുകൊണ്ടാണ് നമ്മൾ നല്ല അവസാനം, നമ്മൾ പറയാറില്ലേ ക്രിസ്ത്യാനികൾക്ക് ഉചിതമായ അന്ത്യം ഞങ്ങൾക്ക് നൽകണമേ, അതിന്റെ പൂർത്തീകരണം, നല്ല അവസാനം പ്രാപിക്കുക എന്നുള്ളത്. അതിനുവേണ്ടിയുള്ള പ്രയാണകാലമാണ് ലോകത്തിലെ ജീവിതം, അതിന്റെ തുടക്കമാണ് മാമോദീസ. യാക്കോബ് എന്നിന്റെ 12 വായിച്ചേ, ജെയിംസ് ചാപ്റ്റർ നമ്പർ 1:12.
പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ജീവ കിരീടം പ്രാപിക്കും.
അതെ, കിട്ടുകൊള്ളന്നേ. ഇത് പരീക്ഷയിലൂടെ ചെന്ന് കടന്നുപോയി അത് സഹിച്ച് ഈ സ്നാനം മുങ്ങി പൊങ്ങിയ ഉടനെ ഒന്നും കിട്ടത്തില്ല, കിട്ടത്തില്ല. അത് ചുമ്മാ നിങ്ങൾ അത് മറ്റുള്ളവരോട്, ഈ പൊട്ടത്തരത്തിന് പുറകെ പോകുന്നവരോട് പറഞ്ഞു കൊടുക്കണം. സ്നാനം മുങ്ങി പൊങ്ങിയ ഉടനെ കിട്ടത്തില്ല, കിട്ടില്ല. തിരുവചനം മുഴുവൻ പറയുന്ന കാര്യതാ, പരീക്ഷ സഹിക്കണം. സഹിക്കുന്നവനെ ജീവകിരീടം എന്ന് പറയുന്ന ദൈവം വെച്ചിരിക്കുന്നു. യേശുവിന്റെ രണ്ടാമത്തെ വരവെങ്കിലേ പൂർത്തീകരണം ഉള്ളൂ. അതുകൊണ്ട് അത് ഓർക്കുക. അതുകൊണ്ട് നമ്മളെ രക്ഷിക്കപ്പെടാനൊന്നും പറ്റത്തില്ല, അതിനുവേണ്ടി നമുക്ക് പ്രവർത്തിക്കാനായിട്ട് പറ്റും. അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ആ കിരീടം, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായിട്ട് വെച്ചിരിക്കുന്ന ജീവ കിരീടം പ്രാപിക്കും എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അപ്പോ അതാണ് കിരീടത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. അതിന്റെ ഒരു മുന്നാസ്വാദനം ഇവിടെ കൊടുക്കുകയും സ്വർഗരാജ്യത്തിൽ വെച്ച് പ്രാപിക്കുമെന്ന് നമ്മൾ പ്രത്യാശയിൽ നമ്മൾ പ്രയാണം ചെയ്യുകയും ചെയ്യുകയാണ്. കിരീടധാരണത്തെ തുടർന്നുള്ള ഗീതത്തിൽ ഏദൻ തോട്ടത്തിൽ ആദാമിന് നൽകിയിരുന്ന വാടാത്ത കിരീടവും മഹത്വത്തിന്റെ വസ്ത്രവും മാമോദീസയിലൂടെ പെർദീസയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്ന വിശ്വാസിക്ക് നൽകപ്പെടുന്നു എന്ന് പറയുകയാണ്. കിരീടധാരണത്തെ തുടർന്നുള്ള ഗീതം, ഒരുവരും മോഹിച്ചൊരു മകുടം മീശാർത്തി എന്നുള്ള ഗീതം, നിഖിലേശാത്മജനെ സ്തുതി ചെയ്യുക സഹജ, ഹിമമെന്നോണം നിൻ വസനം മിന്നുന്നു, യോർദാൻ നദിയേക്കാൾ ഹൃദ്യം നിൻ കാന്തി, റൂഹാതൻ ബലമൊടൊരു മാലാകസമം, മാമോദീസയിൽ നിന്നും നീ കയറി വാടാത്തൊരു മകുടം തലമേൽ നിഞ്ചുകൂടി, ആദാം ഗൃഹം അഭിമാവീനാൾ നീ നേടി, സഹജ സ്വർഗീയം ഭാഗ്യം നീ ആർന്നു, കരുതിയിടുക ദുഷ്ടൻ മോഷ്ടിച്ചീടായവാൻ, ആചാര്യൻ വഴിയായ ആദ്യം നൽകിയതാം മകുടം, യോഗ്യം നിൻ വസനം രമണീയം, അപ്പോൾ ആ ഒരു വലിയ ഉത്തരവാദിത്വം കൂടി ഏൽപ്പിച്ച് വിടുകയാണ്. അതാണ് നൽകുന്ന വാടാത്തകിരിയുടെ മഹത്വത്തിന്റെ വസ്ത്രം. ഇതെല്ലാം മാമോദീസയിലൂടെ അനുഭവം വീണ്ടും നമുക്ക് പർദീസയുടെ അനുഭവത്തിലേക്ക് ലഭിക്കുന്ന വിശ്വാസിക്ക് നൽകപ്പെടുകയും അത് അവസാനം വരെയും നമ്മൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. കാരണം ഇനിയൊരു വിരുന്നുണ്ട്. അതായത് യേശുക്രിസ്തു പറഞ്ഞ ഒരു ഉപമയിൽ പറയുന്നില്ലേ, ആ വിരുന്നിനി എന്നപ്പം ബാക്കി എല്ലാരും കല്യാണ വസ്ത്രം ധരിച്ചിരുന്നു. ഒരുത്തനെ കല്യാണ വസ്ത്രം ഇല്ലാതെ വന്നപ്പം അവനെ പുറത്തു കാണിച്ചില്ലേ. ആ ഉപമയൊക്കെ ചെറുപ്പത്തിലേ ഞാൻ വന്ന എന്നാ കർത്താവാണെന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഇച്ചിരി ചാപ്പാടിക്കാൻ വന്നവനെ ഇറക്കി വിട്ടില്ല, അവന് തുണിയില്ലെന്നും പറഞ്ഞു. ഇത് വലിയ പ്രശ്നമാണ് കുഞ്ഞുങ്ങളെ, നമ്മളെ കേൾക്കുന്ന അമ്മമാരെ സഹോദരിമാരെ, ഇത് ചാപ്പാടിക്കുന്ന വിഷയമല്ല. ഇത് ബിരിയാണി കഴിച്ച് പോരാന്നുള്ള പരിപാടിയല്ലേ. ഇത് ഈ വസ്ത്രം നമ്മളെ ഏൽപ്പിച്ചതാ, ഈ പ്രകാശ വസ്ത്രം നമ്മളെ ഏൽപ്പിച്ചതാ. ആ പ്രകാശ വസ്ത്രം അവസാനം വരെ കാത്തു സൂക്ഷിക്കണം. ഇത് കുഞ്ഞാട് തന്റെ കാന്തയുമായിട്ടുള്ള പിന്നെ മണവറയുടെ കാര്യമായി പറയുന്നേ. ആ നമ്മൾ തന്നെ സഭയാകുന്ന കാന്തയായിട്ട് നിന്നെ വിളിച്ചിരിക്കുന്നെങ്കിൽ നമുക്കുള്ള പ്രകാശ വസ്ത്രം കാത്തു സൂക്ഷിച്ച് ചെല്ലണമെന്നുള്ളത് മാമോദീസയിലൂടെ ലഭിക്കുന്നുണ്ട്. ആ മഹത്വത്തിന്റെ വസ്ത്രം, അത് അങ്കി, അത് ആദാം നഷ്ടപ്പെടുത്തി, അത് മാമോദീസയിലൂടെ നമുക്ക് വീണ്ടും ലഭിക്കുന്നു. അത് കാത്തു സൂക്ഷിച്ച് മുമ്പിലേക്ക് പോവുക എന്നുള്ളൊരു കാര്യമാണ്. വാടാസഗിരിയുടെ മഹത്വത്തിന്റെ വസ്ത്രം മാമോദീസയിലൂടെ പർദീസയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്ന വിശ്വാസിക്കുന്ന നൽകപ്പെടുന്നു എന്ന് പറയും. പൗരസ്ത്യ ചിന്തയിൽ കിരീടം രക്തസാക്ഷിത്വത്തിന്റെയും കൂടെ അടയാളം. കഷ്ടതകളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ദൈവമഹത്വം ദർശിച്ചുകൊണ്ട് ജീവിക്കുന്ന വിശ്വാസിക്ക് ലഭിക്കുന്നതാണ് കിരീടം. അതായത് മുമ്പേ വായിപ്പിച്ച യാക്കോബ് ഒന്നിന്റെ മകൻ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം. ഇതെല്ലാം ഈ അഗ്നി ശോധനയിലൂടെ കടന്നു പോകണം. കണ്ണുനീരൊഴുക്കണം. ഈ സ്വർണം ശുദ്ധി അകത്തെ അഴുക്കെല്ലാം പുറത്തു പോട്ടെ. കണ്ണുനീര് അനുതാപത്തിന്റെ കണ്ണുനീരൊഴുക്ക്. സ്ത്രീയോ സിയോൻ പുത്രിയുടെ മതിലെ ഓലോല കണ്ണുനീരൊഴുക്കുക എന്ന് പറഞ്ഞതുപോലെ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കണം. ആ കഷ്ടതകളിലൂടെയും പ്രതിസന്ധികളിലൂടെയും എല്ലാം ദൈവമഹത്വം ദർശിച്ചുകൊണ്ട് ജീവിക്കുന്ന വിശ്വാസിക്ക് ലഭിക്കുന്നതാണ് കിരീടം. അപ്പോൾ ഈ ജീവിതത്തിൽ ഒന്നിനെ പറ്റിയും വറി ചെയ്യേണ്ട എന്നൊരു കാര്യമുണ്ട്. നിരാശ, ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ നിനക്കത് സോൾവ് ചെയ്യാൻ പറ്റത്തില്ലേ, പറ്റത്തില്ലേ പിന്നെ എന്തിനാ നിരാശപ്പെടുന്നത്? നിനക്കൊണ്ടൊന്നും സാധിക്കത്തില്ല പിന്നെ നിരാശപ്പെട്ടിട്ടുള്ള കാര്യം. ഇത് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണോ? പറ്റുന്നതാണോ പിന്നെ നിരാശപ്പെട്ടിട്ടുള്ള കാര്യം? അങ്ങനെ പല ചോദ്യങ്ങളും സ്വയം ഒന്ന് ചോദിച്ചു നോക്കണം. അപ്പൊ നമ്മൾ നിരാശയും പ്രയാസവും ഫ്രസ്ട്രേഷനും ഒന്നും ആവശ്യമില്ല. എല്ലാം ദൈവത്തിൽ ഏൽപ്പിക്കുക. പ്രതിസന്ധിയിലൂടെ എല്ലാം ദൈവത്തിന്റെ മഹത്വം ദർശിക്കണം. നമ്മളൊന്നും അല്ലാതെ ആയിത്തീരണം. കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചു കേട്ടില്ലേ, മുട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവജല നദി ഒഴുകുക, നീന്തിയിട്ടല്ലാതെ അക്കരെ കയറാൻ പറ്റത്തില്ല. അപ്പം ഈ പ്രകടനങ്ങൾ പുറത്ത് എത്രമാത്രം ഉണ്ടെന്നുള്ളതാണ് പ്രശ്നം. ഈ പരിശുദ്ധാത്മാവിൽ നമ്മൾ എത്രമാത്രം നിമഗ്നരാകുന്നു എന്നുള്ളതാണ്, ദൈവത്തിൽ എത്രമാത്രം സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ അതിൽ മുങ്ങിപ്പോകാതെ അക്കരയിലേക്ക് കരമടിച്ച് കയറുവാനൊക്കെ നമുക്ക് സാധിക്കുകയും അങ്ങനെ പ്രതിസന്ധികളിലൂടെ ദൈവമഹത്വം ദർശിച്ചുകൊണ്ട് ജീവിക്കുന്ന വിശ്വാസിക്ക് ലഭിക്കുന്നതാണ് കിരീടം. നല്ല അവസാനം പ്രാപിക്കുന്നവർക്കായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കിരീടം സ്വർഗരാജ്യത്തിൽ വെച്ച് പ്രാപിക്കുന്നതിന് മുൻകുറിയായി കൂടി ഇതിനെ സഭ കണക്കാക്കും. നമ്മൾ പഠിച്ച വെളിപാട് പുസ്തകം രണ്ടാം അധ്യായത്തിൽ നിന്ന് വായിച്ച് വെളിപാട് കണ്ടിട്ട് 10 റെവലേഷൻ
നീ കത്തിപ്പാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാവും. മരണപര്യന്തം വിശ്വസ്തനായിരിക്ക, എന്നാൽ ഞാൻ നിനക്ക് ജീവകിരീടം നിനക്ക് തരും.
അതാ കാര്യം, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, മരണം വരെയും വിശ്വസ്തയോടുകൂടി. അത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം. എങ്കിലേ ജീവകിരീടം കിട്ടുകയുള്ളൂ എന്നുള്ളത് കേട്ടോ. അപ്പൊ കിരീടം സ്വർഗരാജ്യത്തിൽ വെച്ച് പ്രാപിക്കുന്നതിന് മുൻകുറിയായി കൂടി ഇതിനെ നടക്കാക്കുന്നു. കിരീടധാരണത്തോടുകൂടി മാമോദീസ സ്വീകരിച്ച വ്യക്തി വീണ്ടും ജനിക്കപ്പെട്ടയാളെന്ന നിലയിൽ ആരാധിക്കുന്ന വിശ്വാസികളുടെ സമൂഹത്തിലേക്ക് സ്വീകരിക്കപ്പെടുന്നു. അപ്പോ റീബർത്ത്, ബോണഗെയിൻ, അവൻ ആ ഒരു റീബർത്ത് ലഭിച്ചു, അവൻ ബോണഗെയിനായി, എന്നിട്ട് വിശ്വാസികളുടെ സമൂഹത്തിലേക്ക് സ്വീകരിക്കപ്പെടുകയും ചെയ്യും എന്നുള്ളത്. ഇനിയൊരു 4 മിനിറ്റും കൂടിയേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വിശുദ്ധ കുർബാനയെ പറ്റിയാണ്, അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അവിടെ മുതലുള്ളത് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇന്ന് ഇതിനോട് ചേർത്ത് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലുന്നത് വരെയുള്ള സമയം എല്ലാവർക്കും വിശുദ്ധ കുർബാനയെ സംബന്ധിക്കാമായിരുന്നു. ആദ്യകാലത്ത്
അതിനുശേഷമുള്ളത് ഈ സ്നാനം സ്വീകരിച്ചവര് പ്രായമായ ഒരു സ്നാനം സ്വീകരിക്കുമായിരുന്നല്ലോ പണ്ട് വിശ്വാസ പഠിതാക്കള് വിശ്വാസ പ്രമാണം വരെയുള്ളു. ഇപ്പോഴും ശുശ്രൂഷക്കാരൻ ദൂക്കുറ്റിയായിട്ട് പുറകോട്ട് പോകുന്നതിന്റെ അർത്ഥം വിശ്വാസ പഠിതാക്കളോ ലുണാറ്റിക് പേഴ്സൺസോ അല്ലെങ്കിൽ വിശ്വാസമാവധിത്വം സ്വീകരിക്കാത്തവരോടെ പുറത്തു പോകണം എന്ന് പറഞ്ഞിട്ട് കഥക് പടിഞ്ഞാറത്ത് കഥകളച്ച് പിന്നീട് വിശ്വാസികൾ മാത്രം. പിന്നീട് പറയുന്ന കാര്യം എന്നാ സൗമൻ കാലോസ് വട്ട് ഇറ്റ് മീൻ ബി സ്റ്റാൻ വെൽ, നല്ലതായിട്ട് നിൽക്കണം, ഇത്ര നേരം തലയും ചൊറിഞ്ഞ് അതിലെ ഇലയൊക്കെ ശ്രദ്ധിച്ച് നിൽക്കുമായിരുന്നു, ഇനി ശ്രദ്ധിച്ച് നിൽക്കുക. കാര്യം എന്നാ അപ്പൊ നമ്മൾ എല്ലാരും ബാക്കി എല്ലാരും പറയുക കുറിയലായിസോൻ കർത്താവ് ഞങ്ങളോട് കരുണ ചെയ്യണം എന്ന് പറയുക. എന്താ പിന്നീട് പുരോഹിതൻ ദർഗായിലേക്ക് കയറി അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധ കുർബാനയുടെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കാനായിട്ട് വന്നു. അപ്പൊ അത്രയും സമയമേ മാത്രമേ വിശ്വാസ പഠിതാക്കൾക്കുള്ളായിരുന്നു. സ്നാനം സ്വീകരിച്ചവരാണ് പിന്നീട് ഇതിന്റെ പ്രധാന ഭാഗത്തേക്ക് കടക്കുന്നത്. അതുകൊണ്ട് വീണ്ടും ജനിക്കപ്പെട്ടയാളെന്ന നിലയിൽ ആരാധിക്കുന്ന വിശ്വാസികളുടെ സമൂഹത്തിലേക്ക് സ്വീകരിക്കപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതുമായിട്ട് ചേർത്ത് ഒക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അതിനുവേണ്ടി അതിനുവേണ്ടിയും പിന്നെ രണ്ടു മൂന്ന് മിനിറ്റ് ഉള്ളത് പോകാൻ വേണ്ടി സൂചിപ്പിച്ചിട്ടുണ്ട്. ദൈവനെ ഗ്രഹിച്ചു.
താങ്ക് യു അച്ഛാ, വളരെ നല്ല ക്ലാസ്, ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട്. നമുക്ക് അടുത്താഴ്ചത്തേക്കുള്ള ഒരു കാര്യം, അടുത്ത ബുധനാഴ്ച ജോൺ തോമസ് കരിങ്ങാട്ടിൽ അച്ഛൻ വീണ്ടും നമ്മുടെ തീമിനെ കുറിച്ച് ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ ആളുകൾ ആ തീമിനെ കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ, കാരണം ഇന്നലെ ദേവദാസ് സിനിമയിൽ വളരെ ഭംഗിയായിട്ട് ഒരു മണിക്കൂർ നമുക്ക് അതിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമായിട്ടുള്ള കാര്യങ്ങൾ തിരുമേനി പറഞ്ഞു തന്നു. അത് വെബ്സൈറ്റിൽ കയറി എല്ലാരും കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടെ ഉള്ളത്, ഈ ശനിയാഴ്ച രണ്ട് റീജിയനുകളിൽ ടാലന്റ് കോമ്പറ്റീഷൻ നടക്കുകയാണ്, ഷിക്കാഗോ റീജിയനും അതുപോലെ ഹൂസ്റ്റൺ റീജിയനും. അത് വളരെ അധികം ഒരു ക്രമീകരണത്തോടു കൂടി നടത്തുന്ന ഒരു ഒരു കാര്യമാണിത്. വളരെയധികം ബുദ്ധിമുട്ടി യൂണിറ്റ് സെക്രട്ടറിമാരും റീജിയണൽ സെക്രട്ടറിയും എല്ലാവരും കൂടെ ചേർന്ന് വളരെ കാര്യമായിട്ട് നടത്തുന്ന ഈ മീറ്റിംഗിൽ എല്ലാം ഭംഗിയായിട്ട് പോകണമെന്നും ഇത് വിജയകരമായി തീരണമെന്നും എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നു. അതുപോലെ മറ്റു റീജിയനുകളും അതനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പൊ ഈ രണ്ട് റീജിയനുകളുടെയും മീറ്റിംഗിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണേ.
അടുത്താഴ്ച ജോൺ തോമസ് അച്ഛൻ ഇല്ലെങ്കിൽ നമ്മള് രാജാകുമാർ ഉത്സവം നടത്തും. അച്ഛന് സോഫർ കുഴപ്പമില്ല എന്നാ പറഞ്ഞേക്കുന്നത്. അച്ഛനില്ലെങ്കിൽ നമ്മള് നിയമത്തിന്റെ ക്ലാസ് തുടങ്ങും. പ്രാർത്ഥിക്കട്ടെ. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള നിന്റെ തിരുനാമത്താൽ ഞങ്ങളുടെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായുത്തരാജയമുള്ള സ്ത്രീതായ ഞങ്ങളെ നീ മറന്നുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹാ, ശുദ്ധമുള്ള നിന്റെ കുടിയിരിപ്പിരുഭവനും ലാടി ഞങ്ങളെ ദൈവമായ ഭാവി നിന്റെ ദൈവത്വത്തിന്റെ ചിലയിൻ കീഴിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. അമ്മേ ദൈവമായ കർത്താവെ, കൃപയിൽ സമർപ്പിക്കുന്നു. ദൈവമേനുഗ്രഹത്തോടെ തിരുസന്നിധിയിൽ നിൽക്കുവാൻ തരപ്പൻ ഞങ്ങളെ അവിടുന്ന് സഹായിച്ചു. ദൈവമേച്ചന്റെ ശുശ്രൂഷയെ മാനിക്കണമേ. ദൈവമേ കേൾക്കുന്നവരുടെ മനസ്സിൽ ദൈവമേ അനുഗ്രഹത്തോടെ സ്വീകരിപ്പാൻ തക്കൊന്നുമുള്ള മനസ്സൊരുക്കമുള്ള ആത്മാവിനെ തരണമേ. ദൈവമേ വചനം കേൾക്കുന്നവരുള്ള പ്രസംഗിക്കുന്നവരുടെ ആത്മാവിനെ തരണമേ. ദൈവമേച്ചനെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്നവർക്കൊക്കെ ഇങ്ങോട്ടത്തേക്കുള്ള ചുറ്റിക്കൊള്ളണമേ. നിങ്ങളെ അനുഗ്രഹിക്കണമേ. മറ്റു പറയും പ്രസ്ഥാനത്തെ വാഴ്ത്തണമേ. വിവിധ നിലകളിൽ നേതൃത്വം നൽകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഞങ്ങൾക്ക് വിവിധ ക്ലാസ്സുകൾ ക്രമീകരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവയുടെയും ശുശ്രൂഷ അനുഗ്രഹരമായിരിക്കാൻ സ്വർഗത്തിടയാക്കണമേ. വിവിധാഭവനങ്ങളിലിരുന്ന് ദൈവമേ ഇന്നത്തെ പ്രാർത്ഥനയെ സംബന്ധിച്ചവരെ ഓർക്കുന്നു. ദൈവമേ അവരുടെ മനസ്സുകളോട് കൂടണമേ. ആവശ്യ ഭാരങ്ങളായിരിക്കുന്നവർക്ക് ദൈവമേ നീ അവിടുന്ന് താനിയും കൃപയും കൊടുക്കണമേ. ദൈവമേ ആയിരിക്കുന്നിടത്തോളം ദൈവമേ കൃപ ചുറ്റിക്കൊള്ളണമേ. രോഗത്തിലായിരിക്കുന്നവരോർത്ത് പ്രാർത്ഥിക്കുന്നു. മനോദുഃഖത്തിലായിരിക്കുന്നവരോർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ വിഷയങ്ങളുമായി ഭാരത്തിലും പ്രയാസമായിരിക്കുന്നവരൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കുറവിൽ അങ്ങനെ പ്രസിദ്ധന്മാരെ ശുദ്ധികളെ ഞങ്ങൾക്ക് കൊണ്ട് അപേക്ഷിക്കണമേ. ദൈവസുഹൃത്തുക്കൾക്കുപരിയായി ദൈവമേ പരിശുദ്ധാത്മയുടെ മധ്യസ്ഥ അനുഗ്രഹമായിട്ട് ഞങ്ങൾക്ക് രക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കുന്ന ആളും ശുദ്ധനായിട്ട് തന്നെ. എല്ലാവർക്കും മദേഴ്സ് ഡേയുടെ ആശംസകൾ അഡ്വാൻസ് ആയിട്ട് അറിയിച്ചു. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഓക്കെ.